ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
May the name of our Lord be glorified.
ദൈവവചനം കേൾക്കുവാൻ വളരെ ബദ്ധപാടുകൾക്ക് ശേഷം വളരെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് നിങ്ങൾ വരുന്നത് എന്ന് എനിക്കറിയാം.
After a very hectic day, having very patiently endured all the difficulties, so you have come forward to listen to the word of God.
ദൈവവചനത്തിനോടുള്ള നിങ്ങളുടെ താല്പര്യത്തെ ദൈവം മാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
And I believe that God will honor the desire that you have towards the word of God.
ഇവിടെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ.
You have already heard about the title of the subject that is going to be taught.
മാളികമുറിയിൽ നിന്നും കർത്താവിന്റെ ക്രൂശിലേക്കുള്ള തന്റെ ആ പാതയാണ് നാം ശ്രദ്ധിക്കാൻ പോകുന്നത്.
It is the journey of the Lord from the upper room towards the cross.
കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതം സുവിശേഷങ്ങളിൽ ഒരുതരം ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്.
We see that the life of the Lord Jesus Christ is recorded in the Gospels in a very brief and fast like a fast forward manner.
എന്നാൽ ഈ മാളികമുറിയിൽ നിന്നും ഉള്ള സമയത്തെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വിധത്തിൽ സ്ലോ മോഷനിലാണെന്ന് പറയാം.
But if we were to look at the events that happened in the upper room, we can say that the pace was in a very slow motion.
കർത്താവിന്റെ ചരിത്രത്തിന്റെ ഒരു ആകത്തുക എങ്ങനെ പറയാൻ നമുക്ക് കഴിയും?
How is it possible for us to describe the life of the history of the Lord in a summary?
കർത്താവിന്റെ വരവ് യോഹന്നാന്റെ വരവോടുകൂടെ തുടങ്ങുകയാണ്.
The coming of the Lord is marked by the coming of John the Baptist.
ഒരു ദൂതനാണ് ഈ കാര്യം വന്ന സക്കറിയ പുരോഹിതനെ അറിയിക്കുന്നത്.
It was an angel who brought forth this message to the prophet Zechariah.
എന്നാൽ കർത്താവ് സ്വർഗത്തിലേക്ക് പോയപ്പോൾ എത്ര ദൂതന്മാർ വന്നു?
But when the Lord ascended into the heavens, how many angels did appear?
രണ്ട് സ്വർഗദൂതന്മാർ വന്നു.
There were two angels from heaven.
അവന്റെ വരവിന് ഒരു സ്വർഗദൂതനാണെങ്കിൽ അവന്റെ വീണ്ടും വരവിനെ കുറിച്ച് നമ്മളോട് പറയാൻ രണ്ട് സ്വർഗദൂതന്മാരുണ്ടായിരുന്നു.
If regarding his coming there was one messenger to give the message, regarding his second coming there were two angels to impart that message.
അത്ര അധികം ഉറപ്പാണ് ആ കാര്യത്തിൽ അവന്റെ രണ്ടാമത്തെ വരവിനോട് ബന്ധത്തിൽ നമുക്കുള്ളത്.
We see regarding the second coming how much more assurance we have.
മനുഷ്യ ചരിത്രം തുടങ്ങുന്നത് ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ രൂപത്തിൽ ഉണ്ടാക്കിയപ്പോഴായിരുന്നു.
The history of man began when when God created man in his image.
എന്നാൽ അവന്റെ ചരിത്രം തുടങ്ങിയത് ദൈവത്തെ മനുഷ്യന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയപ്പോഴാണ്.
But his history began when he created God in his image.
പാപത്തിന്റെ തുടക്കം ഒരു തോട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഇരുന്നപ്പോഴായിരുന്നു.
The beginning of sin took place in a garden when he had all favorable circumstances.
ഒരൊറ്റ കൽപ്പനയാണ് ഉള്ളായിരുന്നു അല്ലേ?
There was only one command at that time.
അത് ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന ആദമിനെ കഴിഞ്ഞില്ല.
And it was not possible for Adam to fulfill that in spite of all the favorable things.
എന്നാൽ കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിൽ ആ പിശാചിനെ ന്യായപ്രമാണം മുഴുവനും വെച്ചുകൊണ്ട് തോൽപ്പിച്ചു എന്നുള്ളത് എത്ര ഭയങ്കരമാണ്.
But how great it is that our Lord in the wilderness while he was fasting he defeated the devil in the light of the scriptures.
കർത്താവിന്റെ സമയം വരെ ഇടയന്മാർക്ക് വേണ്ടി ആടുകൾ അർപ്പിക്കപ്പെടുകയായിരുന്നു.
We see till the coming of the Lord Jesus Christ the sheep were being offered for the sake of the shepherds.
എന്നാൽ കർത്താവാകുന്ന ഇടയൻ ആടുകൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു.
But our Lord Jesus Christ, who is the shepherd, the chief shepherd, he was offered for the sheep.
അവൻ വന്നപ്പോൾ ജ്ഞാനികൾ അവന്റെ മുമ്പിൽ മൂരും കുന്തുരുക്കവും സ്വർണവും ഒക്കെ കാഴ്ചവെച്ചു.
When he came, the wise men, they presented gold, frankincense and myrrh.
എന്നാൽ അവന്റെ മരണത്തിങ്കൽ അവന് മുൾമുടിയും ചുറുക്കായും കൊടുത്ത് ദുഷ്ടന്മാർ ആസ്വദിച്ചു.
But during his death we see he was offered a crown of thorns and gall to drink and the wicked were rejoicing.
ഈ വലിയ കർത്താവിന്റെ വലിയ ജീവിതത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്നത്.
We are going to concentrate on the last portions of this great life of our Lord.
നമ്മൾ പൊതുവേ പറയുന്നത് കർത്താവ് 33.5 വർഷം ജീവിച്ചു എന്നൊക്കെയാണ്.
Generally we say our Lord lived for 33.5 years.
അങ്ങനെ എവിടെ എഴുതിയിരിക്കുന്നേ?
Where is it recorded thus in the scriptures?
യേശുക്രിസ്തു 33.5 വർഷം ജീവിച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ?
Is it possible for us to firmly state that the Lord lived for 33.5 years?
എവിടെ എഴുതിയിട്ടുണ്ടല്ലേ, ഉണ്ടോ? അതോ
ഇസ് ഇറ്റ് റിട്ടൺ സംവേർ? ഓർ
ഒരിക്കൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പം അങ്ങനെ ഒത്തിരി സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് ബ്രദറെ എന്ന് എന്നോട് പറഞ്ഞൊരാൾ.
When I put this question in the midst of another congregation, they said that it is recorded in so many places in the Bible.
30-ാം വയസ്സിലാണ് കർത്താവ് സ്നാനമേറ്റത്.
We know that the Lord was baptized in his 30th year.
അതിനുശേഷം മരുഭൂമിയിലേക്ക് പോയി ഉപവസിച്ചു 40 ദിവസം.
Then he went to the wilderness and he fasted for 40 days.
അവിടുന്ന് താൻ കപ്പർനഹൂമിലേക്ക് പോയി.
And then he went forward to Capernaum.
അവിടുന്ന് കാനാവിലെ കല്യാണത്തിന് പോയി.
And then he went to the marriage at Cana in Galilee.
കാനാവിലെ കല്യാണത്തിലും താൻ പെസഹ ആചരിപ്പാൻ യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. താൻ ആദ്യമായി മന്ദിരത്തിൽ ചെന്നിട്ട് ഒരു ശുദ്ധീകരണമൊക്കെ നടത്തുന്നു.
And then from the Cana of Galilee we see in John chapter 2 that he went into the temple to participate in the Passover and he made a cleansing in the temple.
അതായത് 30-ാം വയസ്സിൽ സ്നാനമേറ്റ കർത്താവ് ഏകദേശം 5-6 മാസം കഴിഞ്ഞാണ് ഈ പെസഹ, ആദ്യത്തെ പെസഹ, കർത്താവിന്റെ ശുശ്രൂഷയിലെ ആദ്യത്തെ പെസഹ വരുന്നത്.
We see it is only after 5 or 6 months after the Lord was baptized that he is attending the first Passover in his life.
ഒരു സംശയം, ഒരു വർഷത്തിൽ എത്ര പെസഹ ഉണ്ട്?
There is a doubt, how many Passovers are to be observed in a year?
എന്തോ ഒന്നേ ഉള്ളൂ.
There is only one.
ചില സഭകളിലൊക്കെ 3-4 ഉണ്ട്.
In some churches there are 3 or 4 Passovers.
അതുകൊണ്ട് ഓരോന്ന് ചോദിച്ചു പോകുന്നത്.
That is why I am just taking my time to ask questions.
നിങ്ങൾക്ക് 3-4 ഉണ്ടെങ്കിൽ അറിയണമല്ലോ.
I should know if you have more than 3.
അപ്പോൾ 2-ാം അധ്യായത്തിൽ ഒരു പെസഹ.
So we see a Passover in the 2nd chapter.
5-ാം അധ്യായത്തിൽ ഒരു പെസഹ.
In the 5th chapter of John there is a Passover.
6-ാം അധ്യായത്തിൽ ഒരു പെസഹ.
And 6th chapter also has a Passover.
അവസാനത്തെ യോഹന്നാൻ 11:55 ഇതെല്ലാം യോഹന്നാൻ, അതുകൊണ്ട് ഞാൻ പുസ്തകം പറയാതെ പോയത്. അവസാനത്തെ പെസഹ ആ പെസഹയുടെ സമയത്താണല്ലോ കർത്താവ് ക്രൂശിക്കപ്പെടുന്നത്.
And it was the last Passover that we see in John chapter 11 verse 55 and with that the crucifixion of the Lord is taking
place. അപ്പോൾ എത്ര പെസഹ ഞാൻ പറഞ്ഞു?
So how many Passovers did I refer to?
3 പറഞ്ഞല്ലോ, 4 പറഞ്ഞു ഞാൻ.
I referred to 4 Passovers.
അപ്പോൾ കർത്താവിന്റെ ഈ 30 വർഷത്തെ 6ഉം ബാക്കി ഇതും കൂടെ ചേർത്ത് ഏകദേശം 3.5 വർഷം, അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേരിട്ട് ഒന്നും എഴുതിയിട്ടില്ല.
We see it is taking the 30 years from the Lord's life and the 4 Passovers that are referred to here, we arrive at a figure that he lived for 33.5 years.
നമ്മളിപ്പോൾ കർത്താവിനോടൊപ്പം 12 ശിഷ്യന്മാരോടൊപ്പം എങ്ങോട്ട് കയറുക? മാളികമുറിയിലേക്ക് കയറുകയാണ്.
At this moment we are ascending along with the disciples with Christ into the upper room.
യോഹന്നാൻ 12:20 നമ്മൾ കാണുന്നത് കുറച്ച് യവന യുവാക്കൾ വന്നിട്ട് പറയാണ്, we would like to see Jesus.
In John chapter 12 verse 20 we see some Greeks youngsters, they came and asked to worship at the feast.
No, അവർ വന്നിട്ട് കർത്താവിനെ കാണണം എന്ന് ആഗ്രഹം അവരെ അറിയിക്കുകയാണ്.
12:21 where he says, sir, we wish to see Jesus.
എനിക്ക് യേശുവിനെ കാണാൻ താൽപര്യമുണ്ട്.
They said that they were desirous of seeing the Lord Jesus.
കർത്താവ് എന്തുവാണ് മറുപടി കൊടുത്തതെന്ന് അറിയാമോ?
And what was the Lord's answer to them?
അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, 23, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
In verse 23 the Lord Jesus Christ answers them saying, the hour has come that the Son of Man should be glorified.
ഒരു കൂട്ടർ പറയുന്നു ഞങ്ങൾക്ക് കർത്താവിനെ ഒന്ന് കാണണം.
We see a set of people who are desirous to see the Lord Jesus Christ.
എന്നാൽ കർത്താവ് പറയുകയാണ് മനുഷ്യപുത്രൻ ഇതാ മഹത്വപ്പെടുവാനായിട്ട് പോവുകയാണ്.
But the Lord is answering saying that the hour has come where the Son of Man is going to be glorified.
എന്തായിരിക്കും കർത്താവിന്റെ മനസ്സേ?
What was in the mind of the Lord?
എന്നെ തകർക്കാൻ പോകുന്ന സമയം അടുത്തിരിക്കുന്നു.
What he was saying is the time is near where I am going to be crushed.
ആ തകർച്ചയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു മഹത്വമുണ്ട്.
And in that breaking up you are going to see a glory.
ഇപ്പ കണ്ട അത്രയും പിടികിട്ടതില്ല.
If you see now you will not be able to comprehend it.
അപ്പ കണ്ടാലോ, എന്നാൽ ഞാൻ ഉയർത്തപ്പെട്ടാൽ, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുന്ന ആ മഹത്വത്തെക്കുറിച്ച് കർത്താവ് മനസ്സിൽ ധ്യാനിക്കുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
I believe that the Lord was thinking about the glory that will befall him when he is lifted up after and when he is raised up.
അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിൽ വന്നു, ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല. മോശ വളരെ പറഞ്ഞു കർത്താവിന്റെ, കർത്താവെ എന്നെ കനാൻ നാട്ടിലൊന്ന് കയറുവാൻ അനുവദിക്കണം.
Incidentally, I just remembered the desire of Moses where he was asking God that he wanted to go to the land of Canaan.
കർത്താവ് അതിന് അനുവാദം കൊടുത്തില്ല.
We see God did not give him the permission to do that.
എന്നാ മോശ കനാനത്തിൽ കയറിയോ?
But did Moses enter into the land of Canaan?
കയറിയല്ലേ? മറുവ് മലയിൽ നാം അവനെ കാണുന്നു.
Yes, he did enter into the land of Canaan. We see him on the Mount of Transfiguration.
ഞാൻ മോശയെ കുറിച്ച് പറയുമ്പോൾ അത് പറഞ്ഞോളാം ബാക്കി. അവിടെ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ കൈ വെളിപ്പെടുത്തി തുടങ്ങിയതേ ഉള്ളല്ലോ എന്നെ കനാൻ നാട്ടിൽ കേറ്റണമേ എന്ന് മോശ പറയുക.
We see there Moses was saying that you have just begun to reveal your hand and he was asking for permission to enter into the land of Canaan.
ദൈവത്തിന്റെ കൈ ആരാ?
Who is the arm of the Lord?
Isaiah 53 പറയുന്നുണ്ട് യഹോവയുടെ കൈ ആർക്ക് വെളിപ്പെട്ടു?
We see in Isaiah chapter 53 it was asked to whom is the arm of the Lord revealed?
എന്ന് വെച്ചാൽ മോശ ദൈവമേ നിന്റെ കൈ വെളിപ്പെടുത്തി തുടങ്ങിയതേയുള്ളോ കനാൻ നാട്ടിൽ കയറ്റണമേ എന്ന് മോശ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മോശ എന്താ പറയുന്നേ? ആ കൈ ഒന്ന് നന്നായി കാണാനാ.
In effect, what was Moses asking when he was telling God that your arm is only being revealed, what was he asking? He was just asking to see that hand.
അപ്പോൾ കർത്താവ് ഒരു വത്തി പറഞ്ഞു, നീ ഇപ്പൊ കനാൻ നാട്ടിൽ പോയാൽ നിനക്ക് കാണേണ്ട പോലെ കാണാൻ പറ്റത്തില്ല. ഈ മറുഭൂമിയിൽ ചെന്നപ്പോഴോ കർത്താവിന്റെ കൈ ശരിക്കും കനാൻ നാട്ടിൽ അവൻ
What God was saying to him was, if you were to go to the land of Canaan now, you will not be able to see physically the arm of God. But if you go at the time of the Mount of Transfiguration, you will be able to literally see the hand of the Lord.
കർത്താവോ മാളികമുറിയിൽ ഇരിക്കുന്ന ദിവസം ഏത് ദിവസമായിരിക്കും?
What would have been the day on which the Lord was residing in the upper room?
നിസാൻ മാസം 12-ാം തീയതി വൈകുന്നേരം സമയം.
It was the month of Nisan on the 12th day in the evening.
ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഉത്സവങ്ങൾ വരാൻ പോവുകയാണ്, പെസഹായും മറ്റും.
After one or two days the feasts are going to begin, like the Passover.
വർഷത്തിൽ മൂന്ന് വട്ടം എല്ലാ പുരുഷന്മാരും ഇസ്രായേലിൽ വരണം എന്ന് പറയുന്ന ഒരു ഒരു ഫെസ്റ്റിവൽ ആണ് ഈ ഫെസ്റ്റിവൽ.
Passover is one of those festivals where it was demanded that every male in the Israel should gather at Jerusalem.
ചുരുക്കം പറഞ്ഞാൽ യെരുശലേം തിങ്ങി നിറഞ്ഞു നിൽക്കുക.
It is a period of time when Jerusalem is crowded with people.
അന്ന് രാത്രി ഉറക്കമുണ്ടാവുകയെന്ന് തോന്നുന്നില്ല.
I don't think that there will be any sleep during that night.
കാരണം ശബത്ത് തുടങ്ങി കഴിഞ്ഞാൽ സാധനങ്ങളൊന്നും മേടിക്കാനാവില്ല. അതിനു മുമ്പ് ഈ സാധനങ്ങളെല്ലാം മേടിക്കണം. മാത്രമല്ല ഈ ദേശത്തുള്ള സകല ആൾക്കാരും ജെരുസലേമിൽ വന്നിരിക്കുന്നുണ്ട്, താമസിക്കാൻ സ്ഥലമില്ല. ഇങ്ങനെ പല പല സിറ്റുവേഷൻസ് ഉള്ള ഒരു രാത്രിയാണ് ആ രാത്രി.
ബിക്കോസ് ദാറ്റ് ഇസ് എ വെരി ഇവൻഫുൾ നൈറ്റ്, ബിക്കോസ് ഇഫ് ദ സാബത്ത് ബിഗിൻസ് ദെൻ ദേർ വിൽ നോട്ട് ബി എനി പർച്ചേസ് ഓർ സെല്ലിംഗ് ആൻഡ് ദേർഫോർ ദേ ഹാവ് ടു ഡു എവരിതിങ് ബിഫോർ ദ സാബത്ത് ആൻഡ് ഇറ്റ്സ് ഓൾസോ ടൈം വെൻ പീപ്പിൾ ആർ കമ്മിങ് ആൻഡ് ട്രൈയിങ് ടു ഫൈൻഡ് പ്ലേസസ് ടു ഡ്വെൽ ഇൻ ജെറുസലേം.
നമുക്കറിയാം അന്നേരമാണ് ഈ യവനന്മാർ, ഇവർ ഈ പെസഹ കൊണ്ടാടാൻ വന്നവരാ. യവനന്മാർ വരുന്നു, അനേകർ കർത്താവിനെ കാണാനുള്ള ആഗ്രഹത്തിൽ വരുന്നു, അനേകർ ഉത്സവം ആചരിക്കാൻ വരുന്നു. ഒരു വലിയ കൂട്ടം ഇപ്പോൾ ജെറുസലേമിലുണ്ട്.
There is a big multitude in Jerusalem and we see among them the Greeks who are desirous to see the Lord. There are people who want to celebrate the Passover and the other feasts.
അപ്പോഴാണ് കർത്താവ് അത്താഴത്തിനായിട്ട് തന്റെ ശിഷ്യന്മാരോട് കൂടി ഇരിക്കുന്നത്.
And that is when the Lord is reclining with his disciples for the supper.
യോഹന്നാൻ 13-ാം അധ്യായം.
We see that in John chapter 13.
അതിന്റെ മൂന്നാമത്തെ വാക്യം തൊട്ട് വായിക്കാം.
Let us read from verse 3 of John chapter 13.
പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു, ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്നും എഴുന്നേറ്റു.
Jesus, knowing that the Father had given all things into his hands and that he had come from God and was going to God, rose from supper.
ഏഴ് സ്റ്റെപ്പുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും.
We are able to witness seven steps that is there in these verses.
അത്താഴത്തിൽ നിന്നും എഴുന്നേറ്റു.
He rose up from the supper.
വസ്ത്രം ഞാൻ മുമ്പോട്ട് വായിക്കാനാണ്. വസ്ത്രം ഊരി വെച്ചു.
And laid aside his garments.
ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി.
Took a towel and girded himself.
പാത്രത്തിൽ വെള്ളം പകർന്നു.
After that he poured water into a basin.
ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അത് തുടയ്ക്കുവാനും തുടങ്ങി.
And began to wash the disciples' feet and to wipe them with the towel.
പിന്നെ 12-ാം വാക്യം.
Then let's look at verse 12.
അവൻ അവരുടെ കാൽ കഴുകി വസ്ത്രം ധരിച്ചു.
When he had washed their feet, he took his garments.
7-ാമത്തെ സ്റ്റെപ്പ്, അവൻ വീണ്ടും ഇരുന്നു.
And seventhly, he sat down again.
3-ാം വാക്യം തുടങ്ങിയപ്പോൾ നമ്മൾ എന്തോ വായിച്ചേ?
What did he see at the beginning of chapter verse 3?
താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു, ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരിക്കെ.
We see he had known that he had come from God and he was going to God. Jesus knew that.
തന്റെ ഈ ലോക ജീവിതത്തിന്റെ മൊത്തം ചരിത്രത്തെ ഒറ്റ സെന്റൻസിൽ പറഞ്ഞിരിക്കുക. എന്താ? താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നും വരുന്നു, ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നു.
The entire history of his lifetime in the earth has been mentioned in that one sentence where he says he came from God and he is going to God.
ഈ ഏഴ് സ്റ്റെപ്പുകളിൽ ഇതിന്റെ ഇടയ്ക്ക് ദൈവം എന്ത് ചെയ്തു എന്ന ഒരു ഫിഗറേറ്റീവ് മാനറിൽ കാണിക്കുന്നുണ്ട്.
And in the seven steps that we just saw now, between his coming and between his going, what the Lord did through the Lord Jesus Christ is being mentioned. Firstly, we saw that he rose from the supper.
പിതാവുമായിട്ടുള്ള ദൈവത്തിന്റെ കൂട്ടായ്മയുടെ അത്താഴത്തിൽ നിന്നും യേശുക്രിസ്തു എഴുന്നേറ്റു.
We see the Lord arose from the supper, which is the communion that he had with the Father.
താൻ വസ്ത്രം ഊരി എന്ന് വെച്ചാൽ തന്റെ മഹത്വം എന്ത് ചെയ്തു? ഉരിഞ്ഞു വെച്ചു.
When he see that he laid aside his garments, we see that he denied his glory.
He concealed
his glory.
അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? അവൻ തുവർത്തെടുത്തു എന്ന് വെച്ചാൽ ദാസവേഷം ഇല്ലേ, മനുഷ്യ വേഷം ധരിച്ചു.
He took a towel and girded himself, showing that he became a servant. He took the form of a man.
അവൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു, തന്റെ രക്തം ചൊരിഞ്ഞു.
He poured water into a basin, depicting that he shed his blood for us.
English edinikkunna he began to wash. Avan avarude kaalukal kazhuguvan thodangi, raktham konde avan namme kazhuguvan thodangi.
In English it's written he began to wash the disciples' feet, going to say that he began to cleanse the sins of the disciples.
Angane thuvarthiya shesham than വീണ്ടും വസ്ത്രം എടുത്തു.
And after having washed their feet, he took back his garment.
അതിന്റെ അർത്ഥം എന്തായിരിക്കും?
What could be the meaning of that?
അത് എന്തിനെ കാണിക്കുന്നതായിരിക്കും?
What is that pointing to?
താൻ മഹത്വത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചു.
He entered once again into his glory.
അവിടെ ഞാൻ അവസാനം വായിച്ചത് അവൻ പിന്നെയും ഇരുന്നു.
And as I read lastly, and he sat down again.
അവൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നു.
He sat down on the right hand of God the Father.
ആ മൂന്നാം വാക്യം ആ മുഴുവൻ സമ്മറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ അവിടെ ഇരിക്കുക.
We see the third verse remains as a summary of all that has been depicted thus far.
ഇന്ന് കർത്താവ് ചെയ്ത ഈ പ്രവൃത്തി അവരുടെ കാലുകൾ കഴുകി എന്നുള്ളതാണ്.
We see today the work that the Lord did amongst their midst was that he washed and wiped their feet.
ഇതിലും താഴ്ന്ന ഒരു ജോലി കർത്താവ് ചെയ്തിട്ടുണ്ടോ?
Is there a more menial task that the Lord has done?
ഇതിലും താഴ്ന്ന ജോലി.
Is there a more lower task or work that he has done?
ഇവിടെ പറയുന്നത് കർത്താവ് കാല് കഴുകാൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പം പത്രോസ് പറഞ്ഞു എന്നെ കുളിപ്പിക്കണമെന്ന് പറഞ്ഞു.
We see that when the Lord came to wash Peter's feet, he said that he wants to be washed his body.
അപ്പോൾ കർത്താവ് പറഞ്ഞു നീ ഓൾറെഡി ശുദ്ധിയുള്ളവനാണ്.
But the Lord told Peter that you are already clean.
ഞാൻ നിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു.
I have already bathed you.
അത് കുളിപ്പിക്കുന്നതാണോ ഏറെ താഴ്ന്ന ജോലി, അതോ കാല് മാത്രം കഴുകുന്നതാണോ ഏറെ താഴ്ന്ന ജോലി?
So the question is, which is more menial or which is more lower, to bathe someone or just to wash his feet?
എന്തോ മുഴുവൻ ദേഹം ഒരു വ്യക്തിയുടെ കഴുകുക, കൈ കാൽ മുഖം എല്ലാം കഴുകുക, അപ്പോൾ കാല് മാത്രം കഴുകുക, ഏതാ കൂടുതൽ വൃത്തികെട്ട അല്ലെങ്കിൽ കൂടുതൽ താഴ്ന്ന ജോലി?
Which is a more lowly task, to wash one's body completely or to wash the feet only?
എന്തോ ഫീറ്റ് ഓൺലി എനിക്ക് മനസ്സിലാകുന്നില്ല. സഹോദരന്മാരെ ഒന്ന് പറഞ്ഞാട്ടെ, ഒരു വ്യക്തിയെ മുഴുവനും കഴുകേണ്ടി വരിക, ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം കഴുകേണ്ടി വരിക, ഏതാണ് കൂടുതൽ താഴ്ന്ന ജോലി?
Which could be a more lowly task, to wash a complete body or just to wash a part of the body, which is the leg, the feet?
മാത്രമല്ല ഈ കുളിപ്പിച്ചതിന് ശേഷം അവരുടെ കാല് കഴുകുന്നല്ലേ.
Not only that, it is only after he had completely bathed them that he is washing their feet.
ഞാൻ വിശ്വസിക്കുന്നത് കുളിപ്പിക്കുന്നതാണ് കാല് മാത്രം കഴുകുന്നതിനെക്കാട്ടിലും ഏറെ താഴ്ന്ന ജോലി.
What I believe is that it is bathing the complete body that is much more menial or lowly than washing just the feet.
ഇനിയും പാപം, നമ്മുടെ പാപം കഴുകുന്നത് ഒരു ഉയർന്ന ജോലിയാണോ ഒരു താഴ്ന്ന ജോലിയാണോ?
Again, when we look at it, to wash away our sins, is it a very lowly job or is it a very highly aspiring job?
ഈ ലോകത്തിൽ ഏറ്റവും ഏറ്റവും താഴ്ന്ന ഈ ലോകത്തിൽ മനുഷ്യന്റെ ഇടയിൽ ഏറ്റവും താഴ്ന്ന ജോലി എന്താണ്?
വാട്ട് ഇസ് ദി മോസ്റ്റ് മീനിയൽ ടാസ്ക് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് മെൻ ഓർ മാൻകൈൻഡ്?
ഒരു വാക്യം വായിക്കാം.
Let us read a verse.
മത്തായി സുവിശേഷം 15-ന്റെ 17-ഉം 18-ഉം.
Matthew chapter 15 verses 17 and 18.
ഓക്കെ, അതായത് വൈറ്റ് വായിലേക്ക് പോകുന്നു, വയറ്റിൽ കടന്നിട്ട് മറപ്പുരയിലേക്ക് പോകുന്നു, അതിലും വൃത്തികെട്ട വല്ലതും ഉണ്ടോ?
We see the Lord saying here that those things which proceeds enters the mouth, goes into the stomach and is eliminated. Is there anything much more lowly than that or dirtier than that?
നിന്റെ കർത്താവ് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ അശുദ്ധരാകുന്നില്ല.
But then the Lord goes on to say that because of that you are not defiled.
എന്നാൽ ഹൃദയത്തിൽ നിന്നും വായിൽ നിന്നും പുറപ്പെടുന്നത് നിങ്ങളെ അശുദ്ധരാക്കുന്നു.
But those things which proceed out of the mouth then come from the heart and they can defile a man.
അത് കഴുകുന്നതാണ് ഞാൻ ചെയ്തത്.
And that is what the Lord Jesus Christ did, washing that kind of a dirt.
വല്ല മനസ്സിലാവുന്നുണ്ടോ?
Is it possible to understand?
ഈ ലോകത്തിൽ ഏറ്റവും താഴ്ന്ന ജോലി എന്താണെന്ന് ഞാൻ വാഗൊണ്ട് പറയുന്നില്ല. ഞാൻ ഇങ്ങനെ പരിമി പരിമി നിൽക്കുക അവിടെ.
I'm not expressly telling what could be the most menial task in the world.
Parayan polum ingane oru sahayathil buddhimuttund.
Even in such a gathering it is difficult to even mention it.
Ennal kartavu vyaktamayi parnju adu pinneyum saaramillathre ninde hrudayathil ninnum varunathu adanu nine ashuddhamaakkunnu.
But here the Lord very clearly compares that even that is much more acceptable than matters that come out of the mouth.
Var hrudayathilum പുറപ്പെടുന്നത് നിന്നെ അശുദ്ധമാക്കുന്നെങ്കിൽ ആ ഹൃദയം കഴുകാൻ കർത്താവിനെ അകത്തോട്ട് വിളിച്ചാലോ?
We see if the matters which come out of the heart is so unclean, how would it be if the Lord was invited into the heart to clean the innermost parts?
അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് എങ്ങനെയായിരിക്കും കയറിയത്? അത് എന്നാ പരുവായിരുന്നു അതിനകം?
We should have imagined how he would have found himself in the inside of our hearts to clean that.
പ്രിയമുള്ളവരെ, നാം പാപം ഏറ്റു പറയുമ്പോൾ നമ്മുടെ വിചാരം കർത്താവിനോട് വലിയ ഔദാര്യം ചെയ്യുന്നു എന്നാണ്.
We see when we confess our sins before the Lord, we many times think that we are doing him a favor.
നാം രക്ഷിക്കപ്പെടുവാൻ അവൻ നമ്മുടെ ഹൃദയത്തിൽ ചെയ്ത പണിയുടെ ആഴം ഒരു മനുഷ്യനും വർണ്ണിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയില്ല.
We see that in order to save us or bring us into salvation, the work that he accomplished in our hearts is indescribable by any man.
ഈ പണി ചെയ്യിപ്പിക്കുന്ന ആരെ കൊണ്ടാണ്?
And this work is being done through whom?
ഈ ഏറ്റവും താഴ്ന്ന ജോലി ഈ ലോകത്തിൽ ആരാ ചെയ്യുന്നത്? MBA-ക്കാരാണോ? അതോ ഡോക്ടേഴ്സും മിനിമം ഡിഗ്രിക്കാരുമാണോ?
This lowly work is being done by whom in the world? Is it by very qualified personnel?
നേവിയില് NMER, non-metric entry rate എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്.
In the Navy there is a class called NMPR, non-metric rate.
Entry rate. അതിൽ തീരെ മോശക്കാരെയാണ് ഈ പണി ഏൽപ്പിക്കുന്നത്.
And the people who are lowest in that category are given the responsibility for this work.
എന്നാൽ യേശു ക്രിസ്തു സകലത്തിന്റെ ഉടയവൻ നമ്മുടെ ഹൃദയത്തിൽ വല്ല സോപ്പും വെള്ളം കൊണ്ടൊന്നുമല്ല, പിന്നെന്തുവാ, തന്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി എന്ന് പറഞ്ഞാൽ, അതിനുവേണ്ടി പിതാവ് അവനെ നമുക്ക് തന്നു എന്നൊക്കെ പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഇപ്പോൾ തന്നെ സംഗതി നമ്മുടെ ഗ്രഹണത്തിനൊക്കെയും പുറത്തു പോയി കഴിഞ്ഞു.
And if you were just to try to imagine that God the Father gave the Lord Jesus Christ himself to clean the uncleanness in our heart by his own blood, it is beyond our imagination or comprehension.
ആ ഹൃദയം കഴുകിയ ശേഷം നമ്മുടെ കാലുകൾ കഴുകാൻ സഹോദരിമാരെ ഇവിടെ നമ്മൾ കാണുന്നത്, കർത്താവ് പറയാ, ഓ ഇത് എത്രയോ എളുപ്പം എന്ന് പറഞ്ഞ് കർത്താവ് ധൈര്യമായിട്ട് കാലുകൾ കഴുകുകയാണ്.
We see it is after having completely cleansed us the uncleanness in our hearts that he has proceeded to wash his feet, and it is much more easier task for him.
എന്നാൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കാലുകൾ നീട്ടി കൊടുക്കുമ്പോൾ ആ കർത്താവിനെ ഇനിയും മുട്ടുമേൽ നിർത്തി അവന്റെ തുവർത്തുകൊണ്ട് തുടപ്പിക്കുവാൻ ഞാൻ ഇനിയും പാപം ചെയ്യണമോ വേണ്ടായോ എന്നുള്ളത് രണ്ടുവട്ടം ചിന്തിക്കണം എന്ന് ഞാൻ പറയുക.
But in the coming days when we stretch our feet so that the Lord might wash and wipe it, we ought to think twice whether we should make him to kneel down and bow down to do that task because of our sin.
അങ്ങനെ കഴുകി വന്നപ്പോൾ കൂട്ടത്തിൽ യൂദാസ് ഉണ്ടായിരുന്നു.
And when he was washing the disciples one by one, was the disciple Judas in their midst?
ഉണ്ടായിരുന്നു.
He was there.
Avan avante kaalu kazhugi kaanumo?
Would the Lord have washed even the feet of Judas?
Kazhugi.
He did wash his feet also.
Avan aa kaalukal kazhugumbol avante aagraham endayirunnirikkano?
And when the Lord was washing the feet of Judas, what would have been the desire in the Lord's heart?
Judase ninne mulan kazhuvan nee enne anuvadichirunnengil etra nannayirunnu.
Oh, the desire of the Lord would have been, Judas, if only you would have allowed me to cleanse you wholly.
അതുകൊണ്ട് അവൻ പത്രോസിന്റെ കാലുകൾ കഴിയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു ദുഃഖമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? പത്രോസെ, നീ ശുദ്ധരാണ്, എല്ലാവരും അല്ലതാനും.
So when he was washing the feet of Peter, the one burden that he had in his heart is, Peter, you are clean, but not all of you.
കർത്താവിന്റെ ഹൃദയം യൂദാസിനു വേണ്ടി തേങ്ങുകയായിരുന്നു.
We see our Lord's heart was weeping for the heart of Judas.
യൂദാസിന്റെ പേര് എങ്ങനെ നമ്മൾ മുഴുവൻ പറയുന്നേ?
How do we mention the name of Judas fully?
Iscariot.
Judas Iscariot.
എന്തു ഇസ്കരിയോത്ത്?
What is the meaning of this name Iscariot?
എന്തോ സ്ഥലപ്പേര്. കുര്യോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നയാൾ എന്നാണ് എന്റെ അർത്ഥം.
It is the name of a place, Kurioth, from where Judas belongs to.
ബാക്കി ഒക്കെ ഗലീലക്കാരായിരുന്നു. എന്നാൽ കുര്യോത്തിൽ നിന്നും വന്നവൻ എന്ന് പറയല്ല, യൂദാസ് ഇസ്കരിയോത്ത് എന്ന് പറയുക.
We see all the other people belong to Galilee, but Judas, he came from a place called Kurioth.
എന്ന് വെച്ചുകഴിഞ്ഞാൽ അറിയാതെ അബദ്ധം പറ്റിയൊന്നുമല്ല യൂദാസിനെ ഈ കൂട്ടത്തിൽ വെച്ചതെന്ന് ഞാൻ പറയുക.
So what I'm going to say is that it was not a mistake that Judas was found in the group of the disciples.
പ്രിയമുള്ളവരെ, ഈ സഭയിൽ, നമ്മുടെ സഭകളിൽ ഇങ്ങനെ ഇസ്കരിയോത്തിൽ നിന്നും വന്ന പലരും കണ്ടേക്കാം. നിങ്ങളുടെ രക്ഷയെ കുറിച്ച് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സഭയിൽ സുവിശേഷം പറയേണ്ടത് ഒരു ആവശ്യമാണ്.
I think like this, even in the assemblies there could have been several people who have come from Kurioth, and it is necessary to proclaim the gospel even in the church.
Okay, അത് കഴിഞ്ഞിട്ട് കർത്താവ് തന്റെ വസ്ത്രം എടുത്തു, താൻ അവിടെ ഇരുന്നു.
We see after that the Lord took back his garments, he put on his garments and sat down again.
കർത്താവ് ഈ ഭൂമിയിൽ ചെയ്ത എല്ലാ ശുശ്രൂഷകളും ഈ ദാസൻ എന്ന നിലയിലാണ് ചെയ്തത്.
We see all the ministries that the Lord did in the world was in the spirit of a servant.
തന്റെ ദാസത്വം വിട്ട് താൻ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല.
We see leaving aside his servanthood he did nothing.
പലപ്പോഴും ഈ ദാസന്റെ പ്രവൃത്തികളെ നാം കാണുന്നത് തെറ്റായ നിലയിലാണ്.
Several times we look at the works done by the servant in a wrong way.
യേശുക്രിസ്തുവിന്റെ ദൈവത്വം നമ്മൾ എങ്ങനെ തെളിയിക്കുന്ന അറിയോ? സാധാരണ നിലയിൽ.
In an ordinary way, how would we proceed to prove the deity of the Lord?
അവൻ എത്ര പേരെ അപ്പം കൊണ്ട് പോഷിപ്പിച്ചെന്ന് അറിയാമോ?
We would say how many people he fed with bread.
അവൻ കടലിന്റെ മേലിക്കൂടെ നടന്നു.
We also say that he walked on the water.
അവൻ ലാസറിനെ ഉയർപ്പിച്ചു.
He raised up Lazarus from the dead.
അതുകൊണ്ട് അവൻ ദൈവമാണ്.
And because of that he is God.
ആണോ?
Is that the way?
മോശം എത്ര പേരെ പോഷിപ്പിച്ചു?
Moses fed how many people?
അപ്പൊ നമ്മൾ പറയും മോശം ഒന്നല്ല പോഷിപ്പിച്ചേ, അത് ദൈവം മോശയിലൂടെ പോഷിപ്പിച്ചതാന്ന് പറയും.
Then we'll say it was not Moses who fed him, it was God through Moses who fed the people.
കർത്താവ് ഒരു നദി കടന്നെങ്കിൽ ഇതാ മോശം ഒരു കടൽ കടക്കുക.
We see if the Lord walked across a lake, Moses walked across the sea.
കർത്താവ് കൂടാതെ പലരും മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്.
We see apart from the Lord Jesus Christ there were several people who raised up the dead.
കർത്താവ് ഇതൊക്കെ ചെയ്തത് എങ്ങനെയാണെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്.
It is necessary for us to understand how the Lord accomplished all these things.
ഉദാഹരണത്തിന്, അവൻ അത്തിയെ ശപിച്ചപ്പം അത് എങ്ങനെ ശപിച്ചു എന്ന് അവൻ പറഞ്ഞു.
For example, when the Lord cursed the fig tree, how did he curse the tree?
ശിഷ്യന്മാരെ അതിശയിക്കുമ്പോൾ ശിഷ്യന്മാരെ പറഞ്ഞു, നിങ്ങൾക്കും വിശ്വാസം ഉണ്ടെങ്കിൽ സാധിക്കുമല്ലേ.
We see the disciples were surprised and the Lord says that if you have faith, it is possible for you also.
മനസ്സിലായോ? അപ്പൊ കർത്താവ് എന്തോ പറയുന്നേ, ഞാൻ എങ്ങനെ ചെയ്തത്? എന്റെ ശക്തി കൊണ്ടാണോ? അല്ല, അവൻ ദാസന രൂപത്തിൽ തന്നെ തുടർന്നു, ദാസരൂപത്തിൽ ഇരുന്നുകൊണ്ട് തന്റെ യജമാനന്റെ ശക്തിയിൽ അത് ചെയ്യുന്നത്.
I hope the matter is clear. We see he still continued in the form of a servant and by his faith in his master he accomplished all.
ലാസറിനെ എങ്ങനെ ഉയർപ്പിച്ചു?
How did he raise Lazarus from the dead?
അതിനു മുമ്പ് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടറിയോ?
We see before that even the Lord is praying.
പ്രാർത്ഥിച്ചിട്ട് കർത്താവെ നീ എന്നെ അയച്ചു എന്ന് ഇവർ അറിയേണ്ടതിന് എന്റെ പ്രാർത്ഥന നീ കേൾക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അത് പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് അവൻ മരിച്ചവനെ ഉയർപ്പിക്കുന്നത്.
We see that before raising Lazarus from the dead, he is praying to God, telling that these people ought to know that you have sent me and through this your name might be glorified.
അല്ലെങ്കിൽ എന്തുവായി കർത്താവ് രാത്രി മുഴുവനൊക്കെ പ്രാർത്ഥിച്ചത്?
Otherwise, what is it that the Lord was praying throughout the night?
അവൻ 12 അല്ലെങ്കിൽ ഏകദേശം രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് ഈ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്.
We see it is after a whole night's prayer that he is proceeding to select the disciples.
ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം കർത്താവ് തന്റെ ശക്തി കൊണ്ട് ചെയ്തു എന്ന് ദൈവവചനത്തിൽ പറയുന്നില്ല. അവൻ പിതാവിനെ കൊണ്ടാണ് സകലവും ചെയ്തത്. അവൻ പറഞ്ഞത് എനിക്ക് പിതാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല.
What I'm trying to express is that all that the Lord did was not through his own strength but through the strength of the Father, where he says that without the Father I have done nothing.
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമുണ്ട് കർത്താവിന്റെ ജീവിതത്തെ കാണിക്കാൻ. എബ്രായർ 5:7 ഒന്ന് നോക്കാമോ?
There is a very favorite verse for me to depict the life of the Lord Jesus Christ. Hebrews chapter 5
verse 7. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു.
We see because of his supplications in godly fear he was given an answer.
ഇങ്ങനെയാണോ നാം കർത്താവിന്റെ ജീവിതത്തെ കാണുന്നത്?
Is this the way that we visualize the life of a Lord?
ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു.
With vehement cries and tears to the Father, and because of his godly fear he was given an answer.
ഇങ്ങനെയാണോ നാം കർത്താവിനെ കാണുന്നത്?
Is that the way we see our Lord?
കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളെ നാം കാണേണ്ട വിധത്തിലല്ല കാണുന്നത്.
We do not see the miracles performed by the Lord in the way we ought to see.
ഒരു പൂർണ്ണ മനുഷ്യൻ, ദൈവമല്ല ഒരു പൂർണ്ണ മനുഷ്യൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണമോ അങ്ങനെയാണ് കർത്താവ് ജീവിച്ചത്.
We see our Lord Jesus Christ lived in the world as a perfect man. How he would live, that's the way he lived.
നമുക്ക് സമയമില്ലല്ലോ. 3-4 മണിക്കൂർ ഇതാ കഴിഞ്ഞിരിക്കുന്നു.
We see we do not have much time. 3 or 4 hours have passed by in the upper room.
ഇപ്പോൾ ഇതാ പെട്ടെന്ന് നാം നോക്കി ഇരിക്കുമ്പോൾ യൂദാസ് അവിടെ നിന്ന് ഇറങ്ങി പോവുക.
And then as we are watching Judas, separates himself and goes away.
അവൻ ഇരുട്ടിലേക്ക് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്.
It is recorded here that he went into the darkness.
അപ്പോൾ എനിക്കൊരു വീണ്ടും ഒരു സംശയം.
Again I have a doubt here.
യൂദാസ് തിരുവത്താഴത്തിൽ പങ്കെടുത്തിരുന്നു.
Did Judas participate in the table?
In the Lord's Supper.
In the Lord's Supper.
പങ്കെടുത്തിരുന്നോ? ഏ പങ്കെടുത്തു. അവരാദ്യം അത്താഴം കഴിച്ചിട്ട് അവിടെ അത്താഴം കഴിച്ച ശേഷം അവൻ അപ്പമെടുത്ത് നുറുക്കി. അപ്പോൾ അത്താഴത്തിൽ തീർച്ചയായിട്ടും യൂദാസ് ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ അത്താഴം എന്ന് നാം പറയുന്ന ലോർഡ്സ് സപ്പർ അതിൽ ആരില്ലായിരുന്നു? യൂദാസ് ഇല്ലായിരുന്നു.
We should understand that after having taken the supper, the Lord broke the bread and gave it to the disciples. During the supper, Judas was there, but in the Lord's table, when he instituted it, Judas was not there.
അപ്പം മുക്കി കൊടുത്തതൊക്കെ നമ്മുടെ വിചാരം ഇത് കർത്താവിന്റെ അത്താഴം അങ്ങനെയാണോ കൊടുത്തത്? അല്ല, ലോർഡ് സപ്പർ അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അല്ല, അപ്പൊ ആദ്യം കൊടുത്തു ഇല്ലേ, എല്ലാവരും തിന്നെന്ന് പറയും, ഓർക്കാൻ പറഞ്ഞു, പിന്നെ പാനപാത്രം എടുത്ത് അവർക്ക് കൊടുത്തു. അതിലാരില്ല? യൂദാസ് ഇല്ല.
When we look at the way in which the Lord instituted the Lord's Supper, we see first he broke the bread and gave it to the disciples and then the cup. During that time Judas was not there.
அப்ப ഇതിന്റെ ഇടയ്ക്ക് യൂദാസ് ഒന്ന് പോകണമല്ലോ. അന്നെ കർത്താവ് ഒരു ചെറിയ പരിപാടി അവിടെ ചെയ്യുന്നുണ്ട്.
And during this interval Judas has to excuse himself and go out, and the Lord made a way for it.
You know കർത്താവ് എന്ത് ചെയ്യുന്നു അറിയാമോ?
Do you know what the Lord did?
13:27 നോക്കിക്കേ. യോഹന്നാൻ 13:27. ഈ യോഹന്നാൻ ഭാഗം 13-ാം ഭാഗം വിടരുത് കേട്ടോ, നമ്മൾ കൂടെ കൂടെ അവിടെ വരും.
You should be rooted in John chapter 13. Let's look at verse 27.
നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് അവനോട് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇവിടെ നിന്ന് പോയിക്കോ, നീ പോയിട്ട് വേണോ എനിക്ക് എന്ത് ചെയ്യാൻ, ഇവിടെ വേറെ എനിക്ക് കാര്യമുണ്ട്. ഉണ്ടായി യൂദാസ് വിചാരിച്ചു ഇല്ലേ, വേഗം ചെയ്യാനാണല്ലോ കർത്താവ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി.
We see the Lord Jesus giving a signal to Judas. He says, what you plan to do, do quickly. It was the Lord's intention that he should be away while the Lord is performing that ministry.
അങ്ങനെ കർത്താവ് തന്റെ ലോർഡ്സ് സപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്
and having instituted the Lord's Supper with the disciples,
Gethsemane-ലേക്ക് പോവുകയാ.
We see he is going forward to Gethsemane.
ആ ഇംഗ്ലീഷ് പാട്ട് പാടിയപ്പോൾ നമ്മൾ പാടി ഗെത്സമനയെ മറക്കുവാൻ എനിക്ക് ഇടവരരുത്.
When we sang that English hymn, we saw lest I forget Gethsemane.
അപ്പോൾ ആ ഗെത്സമനയുടെ തോട്ടത്തിലേക്ക് നല്ല കുളിരുള്ള മഞ്ഞുള്ള നല്ല സുഖം ഉള്ള ആ തോട്ടത്തിലേക്ക് കർത്താവും ശിഷ്യന്മാരും പോവുകയാണ്.
We see our Lord Jesus Christ, he went forward towards Gethsemane, where it was cool and the dew was there.
എന്നാൽ അത് മരണത്തിന്റെ തണുത്ത കരങ്ങളായിരുന്നു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം.
But as far as the Lord was concerned, it was the cold gripping hands of death.
എന്നാൽ ശിഷ്യന്മാർക്ക് ആ കുളിര് ഒരു സുഖനിദ്രയ്ക്ക് വഴിയൊരുക്കുകയാണ്.
But as far as the disciples were concerned, that cold paved the way for their comfort.
കൂടെ കൂടെ യേശുക്രിസ്തു വന്നിട്ട് ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു.
Time and again the Lord reminded them to be awake and to pray, watch and pray.
പരീക്ഷയ്ക്ക് കുഞ്ഞുങ്ങളോട് അമ്മമാര് പറയുന്ന പോലെ.
Just like during the examinations the mothers would admonish the children.
അമ്മയ്ക്ക് സമാധാനമില്ല, മോൻ ഇവിടെ വെട്ടി കിടന്ന് ഉറങ്ങുക.
The mothers do not have peace, but the children are firmly asleep.
വരാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ച് കർത്താവിനറിയാം, കുഞ്ഞുങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കുക.
Regarding the test that is before him, the Lord is fully aware and he is asking his disciples to watch and pray.
ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീ എന്നോട് പറഞ്ഞു.
You have to pay attention, did the Lord ever ask them to pray for him?
ഒരിക്കലും കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മനുഷ്യരോട് പറഞ്ഞിട്ടില്ല.
We see not even once the Lord had beseeched men to pray for him.
പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിച്ച് ഞാൻ അപ്പുറത്ത് പ്രാർത്ഥിക്കുമ്പോൾ താൻ മാറിപ്പോയി പ്രാർത്ഥിക്കുകയായിരുന്നല്ലേ.
We see he asked them to pray that they might not fall into temptation, and the Lord himself went far away and he was praying alone.
വചനത്തിൽ ശ്രദ്ധിക്കാമെങ്കിൽ കർത്താവ് ഒരിക്കലും ശിഷ്യന്മാർക്ക് ഒപ്പം പ്രാർത്ഥിച്ചതായി കാണുന്നില്ല, അവൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും മാറി നിന്നാണ് പ്രാർത്ഥിക്കുന്നത്.
If you were to pay attention to the scriptures, we would note that the Lord never ever prayed with the disciples. He always prayed apart from the disciples and alone.
അങ്ങനെ അവൻ മൂന്ന് വട്ടം പോയി പ്രാർത്ഥിച്ചു.
He prayed likewise three times.
ഈ മൂന്ന് ഒത്തിരി കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും.
There are so many threes in the life of the Lord Jesus.
മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു.
He prayed three times.
എത്ര രാത്രിയും എത്ര പകലുമാണ് കർത്താവ് ഭൂമിക്കടിയിൽ ഉണ്ടായിരുന്നത്?
How many days and how many nights was the son of man in the heart of the earth?
മൂന്ന് ദിവസം.
Three days.
മൂന്ന് രാത്രി.
Three nights.
ക്രൂശിൽ ഏഴ് മൊഴികൾ പറഞ്ഞതിൽ മൂന്ന് മൊഴികൾ മനുഷ്യനോടുള്ള ബന്ധത്തിലായിരുന്നു.
Out of the three statements that the Lord seven statements that the Lord mentioned on the cross, three were related to man.
അപ്പോൾ ഈ നിലയിൽ പല മൂന്നുകൾ നമുക്ക് കർത്താവിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും.
In this way we can see so many threes or threesomes in the life of the Lord Jesus Christ.
ഇനിയും കർത്താവ് ഈ മൂന്ന് ദിവസം ഈ നിലയിൽ എന്തുകൊണ്ടാണ് പറഞ്ഞത്?
Why did the Lord Jesus say like this regarding the three days?
എന്തിനാണ് മൂന്ന് ദിവസം കാണാൻ ഭൂമിക്കടിയിൽ ഇരിക്കേണ്ടത്?
Why did he say that he has to be in the earth for 3 days?
കർത്താവിന് അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാമായിരുന്നല്ലോ.
He could have accomplished it in one day.
അതിന്റെ പുറകിൽ അനേക കാര്യങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I believe that there could be several reasons behind what the Lord said and did.
ഇനിയും കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോഴും മൂന്ന് മണിക്കൂർ വെളിച്ചമുണ്ടായിരുന്നു, മൂന്ന് മണിക്കൂർ വെളിച്ചമില്ലായിരുന്നു.
Even while the Lord was lying on the cross, there was light for 3 hours, and 3 hours there was darkness.
അതിന് ഹിന്റ് തരുന്ന രണ്ട് വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എസെക്കിയേൽ 4:5-6 നോക്കിക്കാം.
എസെക്കിയേൽ chapter 4 verses 5 and 6 would just give us a hint regarding why it was done thus.
എസെക്കിയേൽ 4:5-6. ഒരു സംവത്സരത്തിന് ഒരു ദിവസം വീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദയുടെ പാപത്തെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പാപത്തെ ഒരു സമ്മറൈസ് ചെയ്ത് ഒരു ദിവസം എസെക്കിയേലിനെ അനുഭവിക്കാൻ കൊടുക്കുകയാണ്.
We see Ezekiel was made to endure the sin of Israel in the ratio of 1 day for 1 year.
അതുപോലെ 8 വാക്യത്തിൽ യഹൂദന്റെ പാപത്തെ കുറിച്ചും കാണാൻ കഴിയും.
And again in verse 8 we are able to see the sin of the Jew of Judah.
അവിടെ പറയുന്നുണ്ട്, നിരോധനകാലം തികയുവോളം നീ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കേണ്ടതിന് എന്നും പറയുന്നുണ്ട്.
And it says, and surely I will restrain you so that you cannot turn from one side to another.
അപ്പൊ ഇസ്രായേലിന് വേണ്ടി ഒരു വശം ചെരിഞ്ഞ് കിടക്കണം, ഇനി യഹൂദയ്ക്ക് വേണ്ടി ഒരു വശം ചെരിഞ്ഞ് കിടക്കണം.
So it is for the sake of Israel, he is restrained to lie on one side, and for the sake of Judah, he has to lie on the other side.
അപ്പൊ മുഴുവൻ ലോകത്തിന് വേണ്ടി കിടക്കണമെങ്കിൽ എങ്ങനെ കിടക്കണം?
So if he has to endure it for the full world, how would he have to lie?
അവൻ നേരെ കിടക്കണമെന്ന് മാത്രമല്ല, പിന്നെന്താ, അവൻ ചെരിയാതെ കിടക്കണം. ഇവിടെ പറഞ്ഞു ഞാൻ നിന്നെ കെട്ടിവെക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ കിടപ്പൊന്ന് നോക്കിക്കേ.
We see not only has he to lie down straight, but he has to lie down without turning on one side.
യേശുക്രിസ്തുവിന് ടേൺ ചെയ്യാനും മേലായിരുന്നു. യേശുക്രിസ്തുവിന്റെ ദിവസങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെയാണ്, ഭൂതം, വർത്തമാനം, ഭാവി എന്നിനെ മൂന്ന് മൂന്നായി തിരിച്ചായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്.
We see, I think like this, perhaps the three days could have been for the past, for the present and the future that the Lord lay in the inside of the earth.
Hosea 6 ന്റെ 1 2 നോക്കിക്കേ.
Let us look from Hosea chapter
6 ന്റെ 1 2
6 verse 1 and 2. Come, let us return to the Lord, for he has torn but he will heal us, he has stricken but he will bind us up. After 2 days he will revive us, on the 3rd day he will raise us up, that he may live in his sight.
See, കർത്താവ് ഈ മൂന്ന് ദിവസം ഇവിടെ ഒക്കെ മെൻഷൻ ചെയ്യുക.
In all these references, the Lord is mentioning the three days.
അപ്പം മുഴുവൻ മാനവ ലോകത്തിന്റെ പാപത്തെ ഒരു വിധത്തിൽ ഈ മൂന്നിൽ ഉൾക്കൊള്ളിക്കാൻ, മൂന്ന് രാത്രി, മൂന്ന് പകൽ, മൂന്ന് വെളിച്ചമുള്ള സമയം, മൂന്ന് ഇരുട്ടുള്ള സമയം, ഇങ്ങനെ കർത്താവ് റെപ്രസെന്റ് ചെയ്യുകയായിരുന്നുവോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും.
Perhaps it is possible for us to think that in order to represent the sins of the whole of mankind, perhaps the three nights, the three days, the three hours of darkness, the three hours of light was decided like that.
ആ ഗെത്സെമനെ തോട്ടത്തിൽ വെച്ച് രക്തം പോലെ വിയർപ്പ് താൻ പുറപ്പെടുവിക്കുക.
And we see in the garden of Gethsemane, we see his sweat became like drops of blood.
രക്തവും വിയർപ്പും രണ്ടും പാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
We see blood and sweat both are related with sin.
ആദ്യം വിയർപ്പിനെ കുറിച്ച് എവിടാ പറഞ്ഞിരിക്കുന്നത്?
Firstly regarding sweat, where is it mentioned?
ആദമിനെ പണിഷ് ചെയ്യുമ്പോഴാണ്. ആദമിനെ ശപിച്ചു എന്ന് പറയരുത്, ആദമിനെ ശപിച്ചിട്ടില്ല, ആദമിന് ഒരു പണിഷ്മെന്റ് കൊടുക്കുകയായിരുന്നു.
We see the first time we see the word sweat is in relation with Adam, where God punished him. We ought not say that he was cursed, God only punished him.
ഭൂമിയെ ശപിച്ചു, പാമ്പിനെ ശപിച്ചു, ആദമിനെ ഹവ്വയെ ശപിച്ചു എന്ന് എഴുതിയിട്ടില്ല.
We see God cursed the earth, God cursed the serpent, but it's not recorded that he cursed Adam and Eve.
അങ്ങനെ തന്റെ പ്രാർത്ഥന കഴിഞ്ഞ് താൻ കർത്താ ഈ ശിഷ്യന്മാരോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ,
after having prayed while he was having a discourse with his disciples,
ആ സമയത്താണ് ഒരു വലിയ കൂട്ടം വെളിച്ചം ഇങ്ങനെ ദൂരെ നിന്ന് വരുന്നതായിട്ട് നാം കാണുന്നത്.
We see it was during that time a big multitude with great lights was approaching them.
ആ കൂട്ടം, ആ വരുന്ന ജനം എന്തുമാത്രം ഉണ്ടായിരിക്കും എന്ന് ഒന്ന് ഊഹിച്ചു പറയാമോ?
Is it possible for us to just guess what would be the number in that multitude?
എത്ര പേര് കാണും, ഒരു ഊഹം പറഞ്ഞാട്ട്.
How many people would have been there?
നോക്കിക്കേ, യോഹന്നാൻ 18:3.
Let us just look at John chapter 18 verse 3.
ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഒരു ഡിറ്റാച്ച്മെന്റ് ഓഫ് ട്രൂപ്സ് വന്നു എന്നാണ്.
We see in the English it is recorded that a detachment of troops came to the Lord.
അവരുടെ കയ്യിൽ വാളുണ്ട്, വടിയുണ്ട്, അധികാരമുണ്ട്, മെജോറിറ്റി ഉണ്ട്.
They had swords, they had sticks, they had lanterns, they had authority, they had majority.
എന്നാ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുക, ഏകദേശം എത്ര പേരെ നിങ്ങൾ ഗെത്സെമനെ തോട്ടത്തിലേക്ക് പ്രതീക്ഷിക്കുന്നു?
But what I want to hear from you is how many people would you expect to find that multitude in the garden of Gethsemane?
ഒരു 100 പേര് കാണുമോ?
Would it be 100 people?
ഓ, 100 പേര് കാണുമോ? Detachment of troops.
A detachment of troops, would it have 100 people?
മൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്ത് മാത്രം ഉണ്ടാവും? മൾട്ടിറ്റ്യൂഡ് എന്ത് മാത്രം ഉണ്ടാവും?
The multitude would have how many persons?
5,000. A great multitude ആണെങ്കിലോ?
If it was a great multitude, how many would be there?
അയച്ചാട്ടെ, മത്തായിയുടെ സുവിശേഷം 26:47.
And while he was still speaking, behold, Judas, one of the 12, with a great multitude with swords and clubs, came from the chief.
എത്ര പേരാ വന്നേ?
great multitude.
ശ്രദ്ധിച്ചു മത്തായി 26:47 47 ശ്രദ്ധിച്ചു മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നേ ഒരു വലിയൊരു പുരുഷാരം ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആണോ ഗെത്സെമനെ തോട്ടത്തിൽ പിടിക്കാൻ വന്നവരെ കുറിച്ച് നിങ്ങൾക്കുള്ളത്
Is this the idea that you had regarding the people who came to capture the Lord at Gethsemane?
വല്ലോ 10-50 പേര് വന്നു കാണുമോ നമ്മുടെ വിചാരമല്ലേ
We would have considered that maybe 10 or 50 people would have come to get hold of the Lord.
ഈ വലിയൊരു പുരുഷാരം ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് എന്തിനാ വന്നിരിക്കുന്നത്
Why did this great multitude convene at the Garden of Gethsemane?
അവരാരെ പിടിക്കാൻ പോകുന്നതെന്ന് അറിയാവോ
Whom were they intending to catch hold on?
5,000-4,000 ഒക്കെ പോഷിപ്പിച്ചവനാ
He is the one who fed the 4,000s and the 5,000s.
അവൻ അനേക അന്ധന്മാർക്കും മുടന്തന്മാർക്കും കാലും കണ്ണുമൊക്കെ കൊടുത്തവനാ
He is the one who healed the lame and the blind.
അവൻ മരിച്ചവനെ ഉയർപ്പിച്ചവനാ
Oh, he is the one who raised up the dead from
അവൻ കടലിനെ ശാസിച്ചവനാ
He is the one who silenced the waves.
വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നവനാ
He is the one who walked on the water.
ചുമ്മാ അങ്ങ് പിടിക്കാൻ തന്നാ മതിയോ
ഇറ്റ് പോസിബിൾ ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് ക്യാച്ച് ഹിം
അവൻ ആരെ പിടിക്കാൻ പോകുന്നേ
ഹൂം ആർ ദേ ഗോയിങ് ടു ക്യാപ്ചർ
ഓ അങ്ങനെയുള്ളവനെ പിടിക്കാൻ പോകുമ്പോൾ ഈ പുരുഷാരത്തിന് തോന്നുന്നുണ്ടാവും നമ്മൾ ആള് പോരാ കാരണം കർത്താവിനെ പിടിക്കണമെങ്കിൽ ഒത്തിരി മസിൽ പവർ വേണം എന്നാണ് വിചാരം
വെൻ ദേ വർ ഗോയിങ് ടു ക്യാപ്ചർ ദ ലോർഡ് ഹൂ ഈസ് ഓഫ് ദിസ് സ്റ്റേച്ചർ ദേ വുഡ് ഹാവ് കൺസിഡർ ദാറ്റ് ഈവൻ ദിസ് ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് വാസ് സ്മോൾ ഇൻ നമ്പർ
ഒരുപക്ഷേങ്കിൽ കർത്താവിൽ നിന്നും വലിയ പ്രതികരണം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും
വുഡ് ദേ വുഡ് ഹാവ് എക്സ്പെക്ടഡ് എ ലോട്ട് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം ദ ലോർഡ്
അല്ലെങ്കിൽ കർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ജനക്കൂട്ടത്തിന്റെ എതിർപ്പ്
പ്രതീക്ഷിച്ചിട്ടുണ്ടാവും
ആ കാലത്തിലെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കുന്ന മതം അതുപോലെ ഒരു വലിയ റോമ സാമ്രാജ്യം ഒരു സമ്പൂർണ്ണ മനുഷ്യനെതിരായിട്ട് വരികയാണ്
We see the most sophisticated religion at that time. The entire Roman Empire, the representation of the Roman Empire was coming to capture one single man.
മാത്രമല്ല ഈ സമയത്ത് ഇങ്ങനെ രാത്രിയിൽ പിടിക്കാനായിട്ട് അവർ എന്തുകൊണ്ട് തീരുമാനിച്ചു?
And again, why did they decide to catch him on this particular night like this?
ഇനിയാണ് വാസ്തവത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്
And it is then now onwards that the real truth is going to unfold.
പറഞ്ഞാട്ട് പ്രിയമുള്ളവരെ ഈ രാത്രിയിൽ ഇങ്ങനെയൊരു സമയത്ത് എന്തുകൊണ്ട് വരുന്നു നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പെസഹ തുടങ്ങാൻ പോവുകയാ
Why did they decide to come during this night in this manner? The next day is going to be Passover.
കർത്താവിന് ഒരു കുഴപ്പമുണ്ട്
We see there was a problem with the Lord.
ശബത്ത് വന്നു കഴിഞ്ഞാൽ കർത്താവ് എന്തെങ്കിലുമൊക്കെ അത്ഭുതം പ്രവർത്തിക്കും
We see when the Sabbath comes, the Lord would perform a miracle.
പെസഹ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ഉത്സവം ഏതാണെന്ന് അറിയാമോ
The immediate feast after the Passover, what is it?
എന്തോ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ
ദി ഫീസ്റ്റ് ഓഫ് ദി അൺലീവൻഡ് ബ്രെഡ്
നിസാൻ മാസം 14-ാം തീയതി പാസ്ഓവർ ആണെങ്കിൽ നിസാൻ മാസം 15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പമാണ്
ഇഫ് ദി 14th ഓഫ് നിസാൻ ഈസ് പാസ്ഓവർ ദി 15th ഓഫ് നിസാൻ ഈസ് ദി ഫീസ്റ്റ് ഓഫ് ദി അൺലീവൻഡ് ബ്രെഡ്
അപ്പോൾ രണ്ട് പെരുന്നാൾ അടുപ്പിച്ച് വരികയാണ്
സോ ടു ഫീസ്റ്റ് ആർ കമ്മിങ് നെക്സ്റ്റ്
ഈ പെരുന്നാളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്
and the feasts themselves have their own peculiarity
ശ്രദ്ധിച്ച് കേൾക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല
you have to listen carefully or you'll miss the point
ഇസ്രായേൽ മക്കൾക്ക് എത്ര ശബത്തുകൾ ഉണ്ടായിരുന്നു
how many sabbaths did the israelites honor
നമ്മുടെ വിചാരം ആഴ്ചയിൽ ഒരു ശബത്തേ അവർ കൊള്ളണം
we thought that they have only one sabbath per week
അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്
is it not what we are thinking
എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കാമെങ്കിൽ അവരുടെ ഉത്സവങ്ങളും അവർക്ക് ശബത്തുകളായിരുന്നു
ബട്ട് ഇഫ് യു വർ ടു പേ അറ്റൻഷൻ ടു ദി വേർഡ് ഓഫ് ഗോഡ് ഈവൻ ദെയർ ഫീസ്റ്റ് വേർ സബത്സ് ഫോർ ദം
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ
ഇസ് ഇറ്റ് ക്ലിയർ വാട്ട് ഐ എം സെയിങ്
അതൊന്ന് വായിച്ച് കേൾപ്പിച്ചേക്കാൻ കാരണം അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പലരും
ഐ ജസ്റ്റ് വുഡ് റീഡ് ഇറ്റ് ഔട്ട് സോ ദാറ്റ് യു വിൽ പേ അറ്റൻഷൻ
ആവർത്തനം ആവർത്തനം 23 നോക്കിക്കേ
ഡ്യൂട്രോണമി ചാപ്റ്റർ 23
ണോ ഇടയ്ക്ക് ഒരു ഡൗട്ട് യാ 23 രണ്ട് ആദ്യം വായിച്ചാട്ടെ
ലെവിറ്റിക്കസ് ചാപ്റ്റർ 23 വേഴ്സ് 2
ആ വിശുദ്ധ സഭായോഗങ്ങൾ വിളിച്ചു കൂട്ടേണ്ടുന്ന വിശുദ്ധ സഭായങ്ങൾ വിളിച്ചു കൂട്ടേണ്ടിരുന്ന ഉത്സവങ്ങൾ എന്നിട്ട് പറയുകയാണ് മൂന്നാം വാക്യത്തിൽ, ആറ് ദിവസം വേല ചെയ്യണം, ഏഴാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗങ്ങൾ കൂടേണ്ട സമയമാണ്, കൂടാതെ ശബത്തുകളും വിശുദ്ധ സഭായോഗങ്ങൾ കൂടേണ്ടിയ സമയമാണ്.
We see in verses 2 and 3 of Leviticus 23 that along with the Sabbath, even the days of the feast were days where it was holy convocations for the Lord, and that was also Sabbath.
നാലാം വാക്യം നോക്കിക്കേ.
Look at verse 4 of 23.
വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ആവിധ ഒന്നാം മാസം 14-ാം തീയതി എന്ന് പറയാ.
These are the feasts of the Lord, holy convocations which you shall proclaim on the 14th day of the first month.
അപ്പോൾ അതിന്റെ അർത്ഥം 14-ാം തീയതി പെസഹ, ഇത് ശബത്ത്.
14th day was Passover, it was a Sabbath.
15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പം ശബത്ത്.
15th day was feast of unleavened bread, that was also a Sabbath.
അത് കഴിഞ്ഞ് ശനിയാഴ്ച വരികയാണ്.
And then the Saturday is coming.
ശനിയാഴ്ച എന്താ? ശബത്ത്.
The Saturday is a Sabbath in itself.
മൂന്ന് ശബത്ത് ഒരുമിച്ച് ഇങ്ങ് വന്നു.
We see three Sabbaths are coming next to next.
മൂന്ന് ശബത്ത് വന്നാൽ മൂന്ന് ദിവസത്തേക്ക് കടവറക്കത്തില്ല.
And if there were three Sabbaths like this, the shops would not open during these days.
അപ്പോൾ ഈ മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു ഒരുക്ക ദിവസം കൂടെ വേണ്ടി വരും.
So before the three days there was a preparation day.
കാരണം ആ ഒരുക്ക ദിവസത്തിൽ ബിസിനസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, എല്ലാവരും വന്ന് സാധനങ്ങൾ മേടിക്കുക, കാരണം മൂന്ന് ദിവസത്തേക്ക് പിന്നെ അനങ്ങാൻ പറ്റില്ല.
We see during the preparation day business would be just prospering because everyone would rush to buy whatever was needed.
ഇങ്ങനെ മൂന്ന് ശബത്തുകൾ അടുപ്പിച്ച് വരുമ്പോൾ അവർ വേറൊരു കാര്യം പറയും, അത് വലിയ ശബത്തായിരുന്നു.
And when the three Sabbaths are coming next to next, they would say that this was a big Sabbath.
മനസ്സിലാവുന്നുണ്ടോ?
Is it understandable?
അങ്ങനെ ഈ മൂന്ന് ദിവസം അടുപ്പിച്ച് ശബത്ത് ആയി കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ?
And if the three Sabbaths are coming like this together, would it be possible to arrest the Lord?
ഈ മൂന്ന് ദിവസം അടുപ്പിച്ച് യേശുക്രിസ്തു അത്ഭുതങ്ങളുടെ പുറകിൽ അത്ഭുതങ്ങൾ ചെയ്താൽ യേശുക്രിസ്തുവിനെ തടയാനാവുമോ?
And if the Lord were to perform miracles on these three Sabbath days, would it be possible to stop him?
ഈ മൂന്ന് ദിവസം അന്ന് വരെ യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ആ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരെ കാണത്തുള്ളൂ, പക്ഷെ ഇപ്പൊ ഇസ്രായേൽ മുഴുവൻ കൂടി വന്നിരിക്കുക.
Till this day, whenever the Lord performed miracles, only the people around him, the locals, would see it, but now if any miracles were done, the whole Jerusalem would witness it.
All
the people of Israel have gathered in Jerusalem.
Already ഹോശന്ന ദിവസത്തിൽ പരീശന്മാരും പുരോഹിതന്മാരും പറഞ്ഞു, എന്തുവാ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഈ ജനമെല്ലാം മശിഹയെ അംഗീകരിച്ച മട്ട. അത് ഹോശന്ന ദിവസത്തിൽ സംഭവിച്ചെങ്കിൽ ഈ മൂന്ന് ശബത്തിൽ കർത്താവിനെ വെറുതെ വിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക?
We see on the day of Hosanna day, we see the chief priests and the Pharisees were saying that they were unable to do anything regarding the popularity of the Lord Jesus Christ. If that happened on that day, what would happen during this big Sabbath?
പിശാച് ആകെ ഒരു ഡൈലമയിലായിരിക്കും.
We see Satan is in a big dilemma.
ഇപ്പൊ കർത്താവിനെ പിടിച്ചാൽ കുറഞ്ഞ പക്ഷം അവന്റെ കുതികാലെങ്കിലും എനിക്ക് കടിക്കാം, പിന്നെ എനിക്ക് അതും കൂടെ ചെയ്യാൻ മേലാവും.
We see if the Lord is captured on this particular night, at least he would be able to strike his heel.
ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ?
Is it understandable?
അതാണ് ഈ മൂന്ന് ദിവസത്തെ പ്രത്യേകത.
That is the importance of these three days.
ഒത്തിരി കാര്യങ്ങൾ അതിനോട് ചേർന്ന് പഠിക്കാനുണ്ടെങ്കിലും നമുക്ക് മുമ്പോട്ട് പോയാൽ പറ്റും.
There are so many matters that need to be studied, but we need to proceed.
എങ്കിലും ഈ ഒരുക്കനാളിനെ കുറിച്ചും ശബത്തിനെ കുറിച്ചും രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കാം.
But yet I would just like to read two verses regarding the preparation day and the Sabbath.
ഒന്ന് നോക്കിക്കേ, യോഹന്നാൻ 19:31.
John chapter 19 verse 31.
അന്ന് ശബത്ത് നാളും ആ അല്ല ഒരുക്ക നാളും ആ ശബത്ത് നാൾ വലിയതും ആയതുകൊണ്ട്, ഒരു വലിയ ശബത്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ച് വരുന്ന ശബത്തെ കുറിച്ചാണ് പറയുന്നത്.
ബിക്കോസ് ഇറ്റ് വാസ് പ്രിപ്പറേഷൻ ഡേ ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ദ സബത്ത് വാസ് എ ഹൈ സബത്ത്, ദാറ്റ് വാസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ഡേ.
യോഹന്നാൻ 19:14 നോക്കിക്കേ.
Let's look at John chapter 19 verse 14. Now it was the preparation day of the Passover and about the 6th hour, and he said to the Jews, behold your king.
Appam Passover thodangittilla ille, Passoverinte preparation dayil aanu Pilatos parayunnu idha ningalude rajaavu ennu parayunnathu.
We see, we are able to understand that the Passover has not begun, it is only the preparation day of the Passover, and it's on that day Pilate says, behold your king.
Njan adilekku adhigam kadakkunnilla, ഒത്തിരി കാര്യങ്ങൾ അവിടുന്ന് പഠിക്കാനുണ്ട്.
I do not want to go into much detail because there are so many matters to be studied.
അതി മനോഹരനായിരിക്കുന്ന കർത്താവിനെ കാണുവാനായിട്ടുള്ള നിമിഷങ്ങളാണ് ഇനിയുള്ളത്.
We see these are the moments where we need to witness this wonderful Lord.
ഈ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഗെത്സെമനെ തോട്ടത്തിലേക്ക് എരച്ചു കയറുകയാ.
We see this great multitude they are tearing down into the garden of Gethsemane.
ആയിരത്തിനു മുകളിൽ തീർച്ചയായിട്ടും ഇവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Surely I believe that they were more than 1000 in number.
ഇത്രയും വലിയൊരു കൂട്ടം വരുമ്പോൾ നമ്മൾ എത്രവരുണ്ട്?
If such a big multitude would come, how many people are we together?
നമ്മളെല്ലാം കൂടെ എത്ര പേരാണ്? ഒരു 120 100 ഇപ്പം 100 120 പേരെ നമ്മളുള്ളൂ.
Now maybe if we had a count we would be 120 at
ഒരു മിനിമം 1000 പേര് വരുമ്പത്തെ അവസ്ഥയൊന്ന് നോക്കി.
Let's just imagine a situation where 1000 people are rushing forward.
യോഹന്നാൻ 18:4 നാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് ആ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ ആദ്യത്തെ സ്റ്റെപ്പ് കർത്താവ് എടുത്തു നമ്മൾ കാണുന്നത്.
In John chapter 18 verse 4 we see that in the face of such a big multitude who are rushing towards them it was the Lord who took the first step to greet them.
അവർ എഴുതിക്കുന്നു knowing all things that would come upon him. നോക്കിക്കേ ഒന്ന് വായിച്ചേ 18:4.
John chapter 18 verse 4.
പുറത്തുചെന്നു അവനാണ് ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചത്.
We see knowing all the things that would happen the Lord went forward.
ഇനി ആദ്യം സംസാരിച്ചത് ആരാ?
And who was it who spoke the first word?
യൂദാസ് ആയിരുന്നോ?
Was it Judas?
ആരായിരുന്നു?
Who was it who spoke
first? കർത്താവാണ് പറയുന്നത്. And said to them, എന്നിട്ട് അവരോട് പറഞ്ഞു എന്താ പറഞ്ഞേ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു?
And the Lord asked them whom are you seeking?
See, കർത്താവ് ആ പ്രത്യേക സാഹചര്യത്തിൽ പോലും താനാണ് അവിടുത്തെ നേതൃത്വം വഹിക്കുന്നത്.
We see even that most crisis situation the Lord is the one who is the Lord of that.
ആരോട് ചോദിക്കുന്നത്? മരണത്തിനോട് ചോദിക്കുക. മരണത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് ചോദിക്കുകയാണ് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു?
Oh, in the face of death he is asking to the very death whom are you seeking?
അവർ പറഞ്ഞു നസ്രയനായ യേശുവിനെ.
And they replied we are looking for Jesus of Nazareth.
അതിന് മറുപടി ആയിട്ട് കർത്താവ് എന്താ പറഞ്ഞേ?
And what was the Lord's answer to that?
ഞാനാകുന്നു.
I am he.
എന്തു സംഭവിച്ചു അവിടെ?
And what happened?
എന്തു സംഭവിച്ചു? അവരെല്ലാരും കൂടെ പുറകോട്ട് വീണ് വീഴുകയാണ്.
We see they all drew back and fell to the ground.
ഇത് ഒരു മിറക്കിൾ ആണോ ഇല്ലയോ?
Was this a miracle or not?
അത് ഒരു നോർമൽ സംഭവമാണോ?
It's a normal event or is it a normal event?
ഒരു 1000 പേർ അങ്ങ് വീണു, നോർമൽ സംഭവം.
1000 people just fell back and
ആണോ? ഈ പലപ്പോഴും അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഇത് വരുത്തുന്നില്ലെന്ന് എന്റെ വിചാരം.
Several times I think that among the list of miracles this is not included.
36 അത്ഭുതം ചെയ്തെന്ന് പറയുന്ന കൂട്ടത്തിൽ ഇതുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടെ, ഇല്ലെന്ന് എന്റെ വിചാരം.
When we say that there are 36 miracles is this included in the list? I think it's not included.
നിങ്ങൾ എന്ത് പറയുന്നു? ഈ ആയിരത്തിൽ പരം ജനം പുറകോട്ട് വീഴുകയാ.
What do you say? 1000 in number of people they fall back.
അവർവങ്കൽ തീപ്പണ്ടമുണ്ട്, കുന്തമുണ്ട്, വാളുണ്ട്, അധികാരമുണ്ട്.
They have lanterns, they have swords, they have authority.
എന്റെ സംശയം അതൊന്നുമല്ല. എന്റെ സംശയം എന്നാണെന്ന് അറിയാമോ?
But that is not my doubt. My doubt is this.
എന്തിനാണ് ദൈവം ഈ അത്ഭുതം പ്രവർത്തിച്ചത്?
Why did the Lord perform this particular miracle?
കർത്താവ് ഒരിക്കലും, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, കർത്താവ് ഒരിക്കലും തന്റെ സ്വന്തം വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല.
We see the Lord never did anything for himself or for his self protection.
Need.
For his need.
ഉണ്ടോ? എവിടെയെങ്കിലും കർത്താവ് തന്റെ ശക്തിയെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ?
Can we say any look at any place where the Lord used his power for his own need?
ഇവിടെ ഈ അത്ഭുതം കർത്താവ് എന്തിനാണ് പ്രയോഗിച്ചത്?
Here, why did the Lord perform this miracle?
പലരും പറയുന്നത് അവർ പിടിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മഹത്വം കണ്ടോട്ടം എന്ന് വിചാരിച്ച് സ്വന്തം ശക്തി അങ്ങോട്ട് കാണിച്ചതാണ്.
Some people say that before they captured him he wanted to reveal his God's glory to them.
എന്നാൽ അങ്ങനെയല്ല.
But that could not be the right.
താൻ ഒരിക്കലും കാണിക്കുവാൻ വേണ്ടി ഒന്ന് കാണിച്ചിട്ടില്ല.
He never did anything for the purpose of showing it.
അങ്ങനെ കാണിക്കാനായിരുന്നെങ്കിൽ പല സമയങ്ങളും പല അവസരങ്ങളും ഉണ്ടായോ?
If that was his intention there were so many opportunities for him to do that.
ഒരിക്കലെ കർത്താവ് ആദ്യമായിട്ട് സിനഗോഗിൽ പുസ്തകം വായിച്ചിട്ട് ഇത് നിവൃത്തിയായെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാരും കൂടെ പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി മലയുടെ മുകളിൽ കൊണ്ടുപോയി അവനെ താഴെ ഇടുവാൻ തലകുത്തിനെ ഇടാൻ ഭാവിച്ചു.
Once when the Lord read from the scrolls in the synagogue and he said that it has already been accomplished, they captured him and took him to the top of the mountain and they planned to throw him down.
അന്നേരം കർത്താവിന് ഉണ്ടാകാവുന്ന ടെംപ്റ്റേഷൻ രക്ഷപ്പെടാനാണോ അതോ ചാടാനാണോ?
What would have been the temptation of the Lord Jesus Christ at that time? Would it be to escape or to jump into down?
എന്തോ രക്ഷപ്പെടാനാണോ ടെംപ്റ്റേഷൻ ഉണ്ടാവുക, അതോ ചാടാനാണോ ടെംപ്റ്റേഷൻ ഉണ്ടാവുക? എന്തോ ചാടിയാ എന്നാ സംഭവിക്കും? കർത്താവ് മരിക്കുവോ? ഇല്ല.
What would have been his temptation to escape or to jump?
അങ്ങനൊക്കെ തന്നെ തന്നെ പ്രദർശിപ്പിക്കുവാൻ അനേക അവസരങ്ങൾ കർത്താവിനുണ്ടായിരുന്നു.
He had so many opportunities to make a display of his power.
എന്നാൽ അവിടെ എങ്ങും കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചില്ല.
But the Lord did not use that to make any miracle.
എന്നാൽ ഇവിടെ ഈ അത്ഭുതം പ്രവർത്തിക്കുകയും ആദ്യത്തെ ചൂടെടുക്കുകയും ആദ്യത്തെ വാക്ക് പറയുകയും ഞാനാകുന്നു എന്ന് പറയുകയൊക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്.
We see the purpose of the Lord doing this miracle at this instance and also taking the first step and also speaking the first word. The purpose is mentioned in the next verse.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഇവര് വീണു കഴിഞ്ഞപ്പോൾ ഇവര് പേടിച്ച് അരണ്ട് എഴുന്നേക്കുക, എങ്ങനെ ആയിരിക്കും എഴുന്നേക്കുന്നത്? നല്ല കൂളായിട്ട് ഓ ഒന്ന് വീണതേ ഉള്ളു പറഞ്ഞാണോ ഇവർ എഴുന്നേക്കാൻ പോകുന്നത്?
With he having fallen backwards, they would have all got up with much fear.
ഇല്ല, അങ്ങനല്ലേ?
Is that not so?
ഓഹ്, ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സകലരും വീണു.
Just as we expected when he said that I am he, we all drew back and fell.
ഓ, ഞങ്ങളുടെ ലീഡർ യൂദാസെങ്കിലും പിടിച്ചു നിൽക്കുമെന്ന് വിചാരിച്ചു, യൂദാസ് പോലും വീണുപോയി.
We thought that Judas at least would be able to withstand, but he also fell.
ഇനി അടുത്തത് എന്തായിരിക്കും?
And then what will happen next?
വീണ്ടും കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു?
Again the Lord asks, whom are you seeking?
ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ, നസ്രേനാ യേശുവിനെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു കാണുമോ എന്ന് എന്റെ വിചാരം.
I'm thinking like this, they would have been very discomforted.
ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് വളരെ താഴ്മയോടെ പിന്നെയും പറഞ്ഞു, ഞാനാകുന്നു. ആ ഞാനാകുന്നു എന്ന് കർത്താവ് പറയാൻ തുടങ്ങിയപ്പം വീണ്ടും അവരെന്ത് ചെയ്ത് കാണും? ഇപ്പം വീഴും, അല്ലെ ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കും, അയ്യോ കർത്താവേ എന്ന് പറയാൻ പോവുകയായിരുന്നു. പക്ഷെങ്കിൽ അപ്പോൾ അവർ വീണില്ല. കർത്താവ് രണ്ട് പ്രാവശ്യം അവിടെ ഞാനാകുന്നു എന്ന് പറയുന്നുണ്ട്.
We see with great humility our Lord Jesus Christ once again says that it is he, and the crowd would have expected again to fall back, but nothing of that.
എട്ടാം വാക്യം നോക്കിക്കേ, ആ എട്ടാം വാക്യത്തിൽ കർത്താവ് എന്തുവാ പറയുന്നതെന്ന്.
Let's look at verse 8. What is the Lord saying?
അതെങ്ങനെയായിരിക്കും കർത്താവ് പറയുന്നത്?
How was the Lord saying when he said I am he?
ഞാൻ വിശ്വസിക്കുന്നത് ഈ വീണവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്ന വിധത്തിൽ കർത്താവ് അതീവ സൗമ്യനായി പറഞ്ഞു കാണും, ഞാൻ പറഞ്ഞല്ലോ ഞാനാകുന്നു എന്ന്. എന്നെ ആകുന്നു അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്നൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു കാണും.
We see the tone that the Lord would have used to the ones who had already fallen and who just got up, would have been with great humility and with very softness he would have told them in a manner that could encourage them, give them courage.
എന്തിനാ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചെന്ന് അറിയാമോ?
Why did the Lord perform that miracle?
ആയിരത്തിൽ പരം ജനം വളരെ രോഗശാകുലരായി വരുമ്പോൾ അവന്റെ വാക്കുകൾ കേട്ടിട്ട് ഈ ശിഷ്യന്മാരെ ആരും വിടുകയല്ല, അവനോട് സംസാരിക്കാൻ പോലും സമ്മതിക്കുകയില്ല. എന്നാൽ ഈ അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അവൻ പറയുന്ന വാക്കുകളെ അവർ ശ്രദ്ധിക്കുകയുള്ളൂ.
We see, we need to understand that this great multitude who are rushing forth with much such great fury would not stop at the word of the Lord, and they would go on to hurt the disciples, and that's why the Lord performed this miracle.
അതുകൊണ്ട് പറയാണ് ഇവർ പോയിക്കൊള്ളട്ടെ. അപ്പോൾ കർത്താവിന്റെ മനസ്സിൽ എന്തായിരുന്നു ചിന്ത മുഴുവൻ?
When he said that let these go their way, what would have been the thoughts that was filling the Lord's heart?
മരണത്തിനെ മുമ്പിൽ കാണുമ്പോൾ തനിക്ക് സംഭവിക്കുവാനിരിക്കുന്നത് സകലവും അറിഞ്ഞിട്ട് താൻ മുമ്പോട്ട് ചെന്ന് അവരോട് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് എന്തുവാ ചെയ്യുന്നേ? ഈ പുറകിൽ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി താൻ പരിച പോലെ ആ മരണത്തിന്റെ മുമ്പാകെ നിൽക്കുകയാണ്.
We see, even looking at the very face of death in front of him, he says that I am he, and let these go their way. The intention in his heart was that he was a shield to his disciples, preventing and protecting them.
അവിടെ അതൊരു പ്രവചനം പോലെ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ നമ്മൾ ചിന്തിച്ച അതേ കാര്യം അവിടെ പറയുന്നുണ്ട്. ഒൻപതാം വാക്യം നോക്കിക്കേ.
Let's just look at verse 9. It is mentioned there just like a prophecy.
നിവൃത്തി വന്നു. നോക്കിക്കേ, ഇതാണ് കർത്താവിന്റെ മനസ്സിലെ ചിന്ത.
We see, this is the thought of the Lord, that of those whom you gave me, I have lost none.
എത്ര ഉത്തമനായിരിക്കുന്നവനെയാണ് പിതാവ് നമുക്ക് തന്നത് എന്ന് നോക്കിക്കേ.
We see how wonderful person is the one that God gave to us.
See, പിതാവ് നമുക്ക് തന്റെ പുത്രനെ നൽകി എന്ന് പറഞ്ഞാൽ പോരാ, അവൻ എത്ര നല്ലവൻ എന്ന് മനസ്സിലാക്കിയിട്ടും അവനെ കൊടുക്കുവാൻ പിതാവിന് മനസ്സായി എന്ന് വേണം നാം കാണാൻ.
We see, it is not enough for us to say that God gave his son to us, but even after having understood that how wonderful a person is his son, he still had the heart to give to us.
ആ പിതാവിന് ഇതും അറിയാമായിരുന്നു, മണവാട്ടി എത്രയോ വിരൂപയാണ് എന്നും.
And also, he also knew that how ugly the bride was.
എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിന്റെ മനസ്സിനെ മതിച്ച അല്ലെങ്കിൽ ഗെത്സമന തോട്ടത്തിൽ തന്റെ ആ ആ വല്ലാത്ത പ്രാണവേദനയെ നമ്മൾ കാണുന്നുണ്ട്.
Here we are also able to see the agony that was ruling the heart of the Lord in the Garden of Gethsemane.
പ്രിയമുള്ളവരെ, പലപ്പോഴും ഇപ്പൊ നമ്മൾ ഇന്ന് പാടിയപ്പോഴും പറഞ്ഞു, യുവർ ആഗണി, ആ ആഗണിയെ കുറിച്ച് നാം ഒരു ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ചിട്ടുണ്ട്.
സെവറൽ ടൈംസ് ഈവൻ വെൻ വി സേ ആൻഡ് യൂസ് ദ വേർഡ് ആഗണി, വി ഹാവ് എ റോങ് നോഷൻ അബൌട്ട് ഇറ്റ്.
നമ്മളെപ്പോഴും കർത്താവിന്റെ മരണ ഭയം അല്ലെങ്കിൽ ശരീരത്തിന്മേൽ ഉണ്ടാകാൻ പോകുന്ന വ്യഥയെ കുറിച്ചാണ് ധ്യാനിച്ച് ആ വ്യഥ പറയുന്നത്.
സെവറൽ ടൈംസ് വെൻ വി മെഡിറ്റേറ്റ് വി ഓൾസോ ഓൺലി തിങ്ക് അബൌട്ട് ദ ഫിസിക്കൽ ആഗണി ദാറ്റ് ഹി വുഡ് ഹാവ് സഫേർഡ് ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത്.
എന്നാൽ അതിപരിശുദ്ധനായവന്റെ ചിന്ത നാം ഉദ്ദേശിക്കുന്ന ചിന്തകളല്ല.
ബട്ട് ദ തോട്ട്സ് ഓഫ് ദ മോസ്റ്റ് ഹോളിയസ്റ്റ് വൺ ആർ നോട്ട് ദ തോട്ട്സ് ദാറ്റ് വി കീപ് ഇൻ അവർ മൈൻഡ്.
നാം ഏറ്റവും വൃത്തികെട്ടുള്ളത് എന്ന് പറയുന്നതല്ല, കർത്താവിന് ഏറ്റവും വൃത്തികെട്ടത് നിന്റെ ഹൃദയമാണ് ഏറ്റവും വൃത്തികെട്ടത്.
വി സീ ഇറ്റ് ഈസ് നോട്ട് ദ വൺ ദാറ്റ് ഇസ് മോസ്റ്റ് ഡേർട്ടി ആസ് വി സേ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഡേർട്ടി, ബട്ട് ഇറ്റ്സ് ദ ഹാർട്ട് ദാറ്റ് ഇസ് മോർ ഡേർട്ടി.
അതേപോലെ അതിപരിശുദ്ധന് മാത്രമുള്ള ഒരു ഭയങ്കര ചിന്തയുണ്ട്.
വി സീ ഇൻ ദ സെയിം മാനർ ആസ് എ കമ്പാരിസൺ ദർ ഇസ് എ പെർട്ടിക്കുലർ തിങ്കിങ് ഫോർ ദ മോസ്റ്റ് ഹോളിയസ്റ്റ് വൺ.
ഞാൻ മനുഷ്യന്റെ കയ്യിൽ, ക്രൂരന്മാരായിരിക്കുന്ന മനുഷ്യന്റെ കയ്യിൽ വീഴാൻ പോകുന്നു എന്ന ഭയമല്ല കർത്താവിനെ ഭരിച്ചത്.
ഇറ്റ് ഇസ് നോട്ട് ദ ഫിയർ ദാറ്റ് ഈസ് ഗോയിങ് ടു ഫോൾ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ക്രൂവൽ മാൻകൈൻഡ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് തോട്ട് ദാറ്റ് റൂൾഡ് ഹിസ് മൈൻഡ്.
മർക്കോസ് 14:41 അവന്റെ ചിന്ത നമുക്ക് കാണാൻ കഴിയും.
ഇൻ മാർക്ക് ചാപ്റ്റർ 14:41 we can know the thoughts of the Lord.
Marcos 14:41.
Mark chapter 14:41. Then he came the third time and said to them, are you still sleeping and resting? It is enough, the hour has come, behold, the Son of Man is being betrayed into the hands of sinners.
See, manushyaputhran പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന അതിപരിശുദ്ധന്റെ ചിന്ത പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു.
Let's look at the thought that was governing the mind of the Lord, that the most holiest one, the Son of Man, is going to be handed over into the hands of sinners.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ?
Is it understandable?
See, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവനെ പാപം കാണാൻ സാധിക്കില്ലെന്നാ, കാണാൻ.
What the word of God says that it's not possible for him to see sin.
ഇത് ഇത് ഹബക്കൂക്കിലാണെന്ന് തോന്നുന്നു, അവിടെ 1:16 ആ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്ന അവന് പാപം കാണുവാൻ കഴിയുകയില്ലെന്ന.
I think it's in Habakkuk chapter 1 verse 16 where it says that the Lord cannot even see a sin.
അപ്പോൾ അങ്ങനെയുള്ള കർത്താവാണ് ഈ പാപികളുടെ കയ്യിലേക്ക് വീഴാൻ പോകുന്നത്.
And it is that kind of a holy Lord who is going to be in the hands of the sinner.
ലൂക്കോസ് 24:7 നമ്മൾ കാണുന്നു അതുതന്നെയാണ്.
In Luke chapter 24 verse 7 that is the same thing that we see.
അവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ
We see that the Son of Man was offered up into the hands of sinners for crucifixion.
See, ഇത് നമുക്ക് മനസ്സിലാവത്തില്ല, കാരണം നാം ജനിച്ചതേ പാപത്തിലാണ്.
We will not be able to differentiate and understand because we were born in sin.
അപ്പോൾ നമ്മുടെ ചിന്ത മുഴുവൻ നമ്മളെ ഉപദ്രവിക്കും, ശരീരത്തെ ഉപദ്രവിക്കുന്ന നമ്മുടെ ചിന്ത.
So our thoughts are at best regarding the physical suffering that we had to face.
See, ഉദാഹരണത്തിന് ദാവീദിനോട് ഒരു പ്രവാചകൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് മൂന്ന് പണിഷ്മെന്റിൽ ഏതെങ്കിലും ഒരെണ്ണം തെരഞ്ഞെടുക്കാം എന്ന് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ചോദിക്കുക.
If you were to look at David, there was a prophet who came and told him that you can select for yourself out of the three punishments that God has in store for you.
Reference എഴുതണ്ട, ഇവർക്ക് എഴുതാം. 2 Samuel 24:13 നമ്മൾ അത് കാണുന്നത്.
The reference is 2 Samuel 24:13.
അവിടെ പറയാണ്, ഒന്നെങ്കിൽ മൂന്ന് വർഷത്തെ ക്ഷാമം,
either it is 3 years of famine,
അല്ലെങ്കിൽ മൂന്ന് മാസം നിന്നെ ശത്രുക്കൾ ഓടിക്കും,
ഓർ ഇറ്റ് വിൽ ബി 3 months of being driven away by the enemies,
അല്ലെങ്കിൽ കുറച്ച് നാളുകൾ ദൈവം നിന്നെ ബാധിക്കും,
ഓർ ഇറ്റ് വിൽ ബി സം ഡേയ്സ് വെയർ ദ ലോർഡ് ഈസ് ഗോയിങ് ടു സ്ട്രൈക്ക് യു.
ഇത് ഏത് വേണമെന്ന് ചോദിക്കുക.
വിച്ച് ഓഫ് ഇറ്റ് വുഡ് യു പ്രിഫർ.
അവിടെ ദാവീദ് ഭയപ്പെട്ടത് എന്താണെന്നറിയാമോ? അയ്യോ, ഞാൻ മനുഷ്യന്റെ കയ്യിൽ വീഴരുതേ, ദൈവത്തിന്റെ കയ്യിൽ വീണാൽ അവൻ കരുണയുള്ളവനല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് പറയാം, ഞാൻ ദൈവത്തിന്റെ കയ്യിൽ വീണോളാം.
വി സീ ദ ഫിയർ ദാറ്റ് ഗവർണ്ഡ് ഡേവിഡ് അറ്റ് ദ ടൈം വാസ് ഇറ്റ് വാസ് വെരി ഫിയർഫുൾ ഫോർ ഹിം ടു ഫോൾ ഇൻ ടു ദ ഹാൻഡ് ഓഫ് മാൻ. ഇറ്റ് വാസ് ബെറ്റർ ടു ഫോൾ ഇൻ ടു ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് ബിക്കോസ് ദ ലോർഡ് ഈസ് മെർസിഫുൾ.
അപ്പോൾ അവിടെ ദാവീദിനെ ഭരിക്കുന്നത് വെറും മാനുഷിക ഭയമാണ്.
There what was ruling the mind of David was only human fear.
മാത്രമല്ല, രാജാവിന് മാത്രമായിട്ടുള്ള ഒരു ഭയമുണ്ട്.
And not only that, it is only a fear that only a king can fear.
രാജാവിന്റെ ഭയം എന്താ അറിയാവോ?
You know what is the fear of a king?
എന്നെ ഒരു സാധാരണക്കാരൻ കൈകാര്യം ചെയ്യരുത്.
That a normal person, a layman should not lay hold of me.
ഒരു യഹൂദന്റെ ഭയം എന്താ അറിയാമോ?
What is the fear of a Jew?
ഒരു അഗ്രചർമ്മി എന്നെ ഒന്നും ചെയ്യരുത്.
That an uncircumcised should not do anything to him.
ഈ ശൗൽ രാജാവ് മരിക്കാൻ നേരം എന്തായിരുന്നു തന്റെ ഭയം എന്നറിയാമോ?
You know what is the fear that governed Saul's mind while he was dying?
ശൗൽ രാജാവ് പറയാണ്, നീ എന്നെ അങ്ങ് കൊല്ലാവോ, ഈ അഗ്രചർമ്മികൾ എന്നെ കൊല്ലുന്നതിന് മുമ്പ്.
He was saying to his armor bearer, you yourself should put an end to my life, not the uncircumcised.
എന്ന് വെച്ചാൽ ശൗലിന്റെ ഭയം മരണമല്ല, പിന്നെന്താ, അഗ്രചർമ്മികളാൽ മരിക്കേണ്ടി വരുന്നതാണ് ശൗലിന്റെ ഭയം.
So in effect, the fear of Saul was not death in itself, but death at the hand of an uncircumcised.
അപ്പോൾ യേശുക്രിസ്തുവിന്റെ മനസ്സിന്റെ ചിന്ത മുഴുവനും, അതിപരിശുദ്ധനായ ഞാൻ പാപികളുടെ കയ്യിൽ.
So we see the agony that the Lord had in his mind was that the most holiest one would be in the hands of sinners.
ദാവീദിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു.
David had options from God.
മനുഷ്യന്റെ കയ്യിൽ വീഴരുതേ, ദൈവത്തിന്റെ കയ്യിൽ ഞാൻ വീഴട്ടെ.
And he could choose that not to fall into the hands of man but to fall into the hands of the Lord.
അവൻ കരുണയുള്ളവനല്ലോ?
And because he is merciful and compassionate.
എന്നാൽ യേശുക്രിസ്തുവോ?
But let's look at the Lord Jesus Christ.
അവൻ പരിചേതനയേറ്റവരും പരിചേതനയേൽക്കാത്തവരും പാപികളുടെയും കയ്യിൽ വീണു, ദൈവത്തിന്റെ കയ്യിലും വീണു, കരുണയൊട്ടും ലഭിച്ചതുമില്ല.
He fell into the hands of the circumcised, the uncircumcised, the sinners, and in the hands of God, and he did not receive mercy.
ഇതാണ് കർത്താവിന്റെ അനുഭവം.
We see this was the experience of the Lord.
കർത്താവിനെ പിടിച്ചുകൊണ്ട് നേരെ ആദ്യം കൊണ്ടുപോയത് എങ്ങോട്ടാണ്?
The Lord was captured and first, where did they take him to?
എങ്ങോട്ടാ കൊണ്ടുപോയേ? ആദ്യം കൊണ്ടുപോയത് എങ്ങോട്ടാ?
Where was he taken to first?
പുരോഹിതനാ? അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ആരാ? കയ്യഫാണോ? അന്നാസിന്റെ അടുക്കലാണ് ആദ്യം കൊണ്ടുപോകുന്നത്.
ഫസ്റ്റ്ലി ഹി വാസ് ടേക്കൺ ടു അന്നാസ്.
അവിടെ കൊണ്ടുപോയതിന് ശേഷം നമുക്കറിയാം അന്ന് രാത്രി മുഴുവനും താൻ അവിടെ കഴിയുകയാണ്.
ഹി വാസ് ടേക്കൺ ടു അന്നാസ് ആൻഡ് ഹി സ്പെൻഡ് ദ നൈറ്റ് ഇൻ ഹിസ് പ്രസൻസ്.
ആ രാത്രി മുഴുവനും കർത്താവിനെ അടിക്കുക.
ആൻഡ് ദ ഹോൾ നൈറ്റ് ഹി വാസ് ബീറ്റൻ.
ആ അന്നാസിന്റെ സ്ഥലത്തിലേക്ക് ആരും കൂടെ പ്രവേശിച്ചു?
ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അന്നാസ് ഹൂ എൽസ് ജോയിൻഡ് ഹിം?
അനേകർ, ഈ കൂടെ വന്നവരെല്ലാവരും അന്നാസിന്റെ ആ ആങ്കണത്തിൽ പ്രവേശിച്ചു.
ആൻഡ് വി സീ ഓൾ ദ സെവറൽ പീപ്പിൾ ദേ ജോയിൻഡ് അലോങ് വിത്ത് ദ ഗ്രൂപ്പ് ഓഫ് അന്നാസ്.
ആ കൂട്ടത്തിൽ നമ്മുടെ ഒരാളും പ്രവേശിച്ചില്ലേ?
ആൻഡ് ഇൻ ദാറ്റ് ഗ്രൂപ്പ് ഈവൻ എ പേഴ്സൺ ഫ്രം അവർ സൈഡ് ഓൾസോ എൻറ്റേർഡ്.
ആരാ?
ഹൂ വാസ് ദാറ്റ്?
പത്രോസ്.
ഇറ്റ് വാസ് സൈമൺ പീറ്റർ.
പത്രോസ് കയറിയത് വേറൊരാളുടെ റെക്കമെൻഡേഷനിലായിരുന്നു.
ആൻഡ് ഹി ഹിംസെൽഫ് ഗോട്ട് ഹിസ് എൻട്രൻസ് ബൈ റെക്കമെൻഡേഷൻ ഓഫ് അനദർ പേഴ്സൺ.
അതാരായിരുന്നു?
ഹൂ വാസ് ദാറ്റ് പേഴ്സൺ?
യോഹന്നാൻ.
It was John.
അപ്പോൾ നമ്മുടെ രണ്ട് പേർ അതിനകത്തുണ്ട്.
So we have two persons of ours in that group.
പത്രോസിന്റെ ഏറ്റവും വലിയ ഭയം എന്തായിരുന്നു അറിയാമോ ആ സമയത്ത്?
Do you know what is the greatest fear that governed Peter?
പത്രോസിനെ ആരെങ്കിലും തിരിച്ചറിയുമോ എന്നുള്ളതായിരുന്നു.
It was that if anybody would come to know or recognize Peter.
അതെന്തുകൊണ്ടാണ് പത്രോസ് ഭയപ്പെട്ടെന്ന് അറിയാമോ?
Why did Peter fear that?
പത്രോസിനെ ഉറപ്പിച്ച് തിരിച്ചറിഞ്ഞ ഒരാളുണ്ടായിരുന്നു.
There was one person who for sure recognized Peter.
അതാരാന്ന് അറിയാമോ?
You know who that was?
ആ ബാരിക്കാരന് ഈ പത്രോസിനെ തിരിച്ചറിയാൻ ഒരു കാരണം ദൈവവചനം പറയുന്നുണ്ട്.
There was a reason why that servant girl recognized Peter.
എന്തോ? ഓക്കെ, ഈ ഒരാളുടെ കാല് പത്രോസ് മുറിച്ചായിരുന്നു.
പീറ്റർ ഹാഡ് കട്ട് ഓഫ് ദി ഇയർ ഓഫ് എ പേഴ്സൺ.
ആളുടെ പേരെന്താ?
വാട്ട് ഇസ് ദ നെയിം ഓഫ് ദാറ്റ് പേഴ്സൺ?
മൽക്കൂസ്.
ഹിസ് നെയിം വാസ് മൽക്കസ്.
മൽക്കൂസിന്റെ ഈ കാത് മുറിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? കാത് മുറിക്കാൻ വെച്ച് ഭയങ്കര പ്രയാസം നോക്കിക്കേ. ഒന്നാമതെ രാത്രി നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വെട്ടുവോ? നമ്മൾ വെട്ടുവാണെങ്ങനെ വെട്ടുന്നേ? ഇങ്ങനെയല്ലേ കടുത്ത് വെട്ടിന? അല്ലെ പിന്നെ ഇങ്ങനെ കുത്തും ഇല്ലേ? ഈ പത്രോസ് കാത് വെട്ടി തോളൊട്ട് വെട്ടിയതുമില്ല. അതൊരു ഭയങ്കര ടെക്നിക്കല്ലേ?
We should understand that it's not easy to cut off anybody's hand without cutting
anybody's ear.
Yeah, ear. Yeah,
without cutting the shoulder.
Shoulder. Yeah.
നോക്കിക്കേ, വെട്ടുകയും വേണം എന്നാൽ ഷോൾഡർ മുട്ടാതെ പോരുകയും വേണം.
He has to cut off the ear, but at the same time take care that the shoulder itself is not cut.
ഇത് മുക്കവന്മാർക്ക് മാത്രം പറ്റുന്ന, അവർക്ക് മീൻ കിട്ടി ആദ്യം ചെയ്യുന്ന പരിപാടി അതാ, കാത് വെട്ടി കളയുക.
ഇറ്റ് ഇസ് ഓൺലി പോസിബിൾ ഫോർ ദ ഫിഷർമൻ ബിക്കോസ് ദേ ഇൻ ദർ പ്രാക്ടീസ് ഓഫ് ദർ ജോബ്സ് ദേ കട്ട് ഓഫ് ദ ഇയേഴ്സ് ഓഫ് ദ ഫിഷ്.
അപ്പോൾ എനിക്കൊരു സംശയം, പത്രോസ് അനുവാദം ചോദിച്ചിട്ടാണോ ഇത് ചെയ്തത്?
സോ ഐ ഹാവ് എ ഡൗട്ട്, വാസ് ഇറ്റ് വിത്ത് പെർമിഷൻ ഗ്രാന്റഡ് ദാറ്റ് പീറ്റർ ഡിഡ് ദിസ്?
അനുവാദം ചോദിച്ചിട്ടാണോ?
ഡിഡ് ഹി റിക്വസ്റ്റ് എ പെർമിഷൻ?
നിങ്ങളാ പറയേണ്ടത്. ഇല്ലേ, ചോദിച്ചില്ലേ? നോക്കിക്കേ, യോഹന്നാൻ 18-ല്, സോറി എവിടെയായിരുന്നു? യോഹന്നാൻ 19-ല്, എവിടെയായിരുന്നത്? സോറി, ആ വായിച്ചേ. ആ അങ്ങനല്ല, അവിടെ വെട്ടുന്നതിന് മുമ്പ് ഞാൻ വെട്ടട്ടെ എന്ന് ചോദിച്ചിട്ടാണ് വെട്ടുന്നത്.
Before he cut off the ear, he was asking, shall I strike?
അപ്പോൾ കർത്താവ് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ പത്രോസ് എന്ത് ചെയ്തു? വെട്ടി.
But before the Lord could answer, Peter had already performed the action.
എന്നാൽ അവിടെ വെച്ച് മൽക്കൂസിനെ കർത്താവ് സൗഖ്യമാക്കുകയും ചെയ്യുന്നുണ്ട്.
But even at the very same moment, the Lord is healing Malchus.
വാസ്തവത്തിൽ ഒരു വിധത്തിൽ ശിഷ്യന്റെ വെട്ടും യജമാനന്റെ സൗഖ്യവും ഒരുമിച്ച് മൽക്കൂസിന് കിട്ടുക.
We see this is a very peculiar event where the disciples strike and the healing from the master he received at the same instant.
പലപ്പോഴും നമ്മള് ശിഷ്യന്മാര് സഭയിൽ ഇതാ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്.
Several times I used to think like this, that we disciples do this in the church.
നമ്മൾ പലരെയും വെട്ടി മുറിപ്പെടുത്തുമ്പോൾ കർത്താവിന്റെ പണി എന്നാ? നമ്മൾ വെട്ടിയവരെ സൗഖ്യമാക്കല.
We see several times when we strike and hurt believers, it is the Lord in the very same instant that he heals them.
ഈ മൽക്കൂസ് അവിടെ വെച്ച് സൗഖ്യമായപ്പോൾ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വീണ്ടും തുടർന്നു കാണുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം?
What is your opinion? Having been healed at the hands of the Lord Jesus Christ, would he have continued to in the capture of the Lord Jesus Christ?
ആ സൗഖ്യമായല്ലോ, താങ്ക് യു കർത്താവേ, ആ കൈ ഒന്ന് കാണിച്ച് അറസ്റ്റ് ചെയ്തേ എന്ന് പറഞ്ഞു കാണുമോ?
Would he have said, you have healed me, thank you, and then proceeded again to arrest the Lord?
ഞാൻ വിചാരിക്കുന്നത് മൽക്കൂസ് അതിൽ തുടർന്നു കാണത്തില്ലെന്ന്.
I personally believe that Malchus would not have continued in what he
was doing. But I believe this news would have reached the ears of the chief priest. നമുക്ക് വേണമെങ്കിൽ കരുതാം മഹാപുരോഹിതന് ഒരു വോട്ടും കൂടെ നഷ്ടപ്പെട്ട് കാണുമെന്നാണ് എന്റെ വിചാരം.
We can consider like this, that the chief priest would have lost one more supporter.
ഇല്ലേ?
Is that not so?
കാരണം ഈ മൽക്കൂസ് സൗഖ്യമായിട്ടും എവിടെ ഇല്ലായിരുന്നു? അങ്കണത്തിൽ ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റും.
We see even after having received the healing, we can prove that he was not in the multitude.
ഈ മൽക്കൂസിനെ വെട്ടിയ അല്ലെങ്കിൽ മൽക്കൂസിന്റെ കിൻസ്മൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരനാണ് പത്രോസിനെ തിരിച്ചറിയുന്നത്.
We see it was the kinsman of Malchus whose ear was cut who is recognizing Peter.
ഒരു വാക്യം വായിച്ചാട്ടെ, യോഹന്നാൻ 18:26.
John chapter 18 verse 26.
ആ അപ്പോൾ ആ ചാർച്ചക്കാരനാണ് ഇവൻ.
He was a relative of Malchus.
ഈ ചാർച്ചക്കാരൻ എന്ത് ചെയ്തു? ഇത് കണ്ടു.
This relative witnessed this event.
മൽക്കൂസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മൽക്കൂസ് തീർച്ചയായിട്ടും പത്രോസിനെ തിരിച്ചറിഞ്ഞേനല്ലേ?
And if Malchus was there, surely he would have recognized Peter.
ഈ ചാർച്ചക്കാരന്റെ മുമ്പിൽ പത്രോസ് പെട്ടപ്പോഴാണ് പത്രോസ് വല്ലാതെ ശപിക്കാനും പ്രാകാനും ഞാൻ അവനെ അറിയത്തില്ലെന്ന് പറയാനും തുടങ്ങി.
It was when he fell into the sight of this relative of Malchus that Peter began to curse and to deny the Lord.
അതെന്താ ഈ ചാർച്ചക്കാരനെ കാണുമ്പോ ഇത്ര വിറയൽ പത്രോസിന്?
Why was Peter discomfited because he saw the relative?
അറിയാവോ?
What could be the reason?
ബൈബിളിൽ വീണ്ടെടുപ്പുകാരൻ പ്രതികാരം വീട്ടുന്നവനാ.
Because in the Bible, the Redeemer is the one who avenges.
Yeah. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതായത് പത്രോസിനെ തിരിച്ചു വെട്ടേണ്ട പാർട്ടിയാ ചോദിക്കുന്നത്, നീ പത്രോസ് അല്ലേടാ.
In effect, this relative is the person who should strike Peter in return, and that is the person who is asking, who are you?
പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു ആൾ ഒരു തെറ്റ് ചെയ്താൽ ആൾ എന്ത് ചെയ്യണം? അയാൾ ഓടി എവിടെ കയറണം? മഹാപുരോഹിതനുള്ള അല്ലെങ്കിൽ അതെ മഹാപുരോഹിതനുള്ള ആ സങ്കീർണ നഗരത്തിൽ കയറണം.
In the Old Testament, if such an event happened, then the person who did the crime has to run to the city of refuge for his protection.
അപ്പോൾ ആ മഹാപുരോഹിതൻ അവനെ സംരക്ഷിക്കണം.
And it was the duty of the high priest to give protection to him.
ഇവൻ ഇതിൽ നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല.
He is not allowed to go out of the city of refuge.
പുറത്തു പോകുന്ന ദിവസം ഈ പ്രതികാരകൻ കൊല്ലും.
And on the day he goes out of the city of refuge, the avenger will avenge him.
ഇനി ശ്രദ്ധിച്ചു കേൾക്കണം.
Now you have to listen carefully.
എന്നാൽ പുറത്തു പോകാൻ ഒരു കണ്ടീഷൻ ഉണ്ട്.
But there is one condition that allows him to go out.
എപ്പോഴാണ് ഇങ്ങനെ പാത്ത ഇതിനകത്ത് സങ്കേതനഗരത്തിൽ ഇരിക്കുന്ന മഹാപുരോഹിതന്റെ സംരക്ഷണയിൽ ഇരിക്കുന്ന ഈ വ്യക്തിക്ക് എപ്പോഴാണ് സങ്കേതനഗരം വിടുവാൻ ഉള്ള അവകാശമുള്ളത്?
This particular person who is in the city of refuge under the protection of the high priest, he has one particular condition where he can go out of the city of refuge. What is that?
മഹാപുരോഹിതന്റെ മരണശേഷം.
It is after the death of the high priest.
മഹാപുരോഹിതന്റെ മരണശേഷമാണോ ഇയാൾ പുറത്തു പോകേണ്ടത് അതോ പ്രതികാരകന്റെ മരണശേഷമാണോ ഇയാൾ പുറത്തു പോകേണ്ടത്?
Is it after the death of the high priest that he can go out, or is it after the death of the avenger that he can safely go out?
ന്യായപ്രകാരം ലോജിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആരുടെ മരണശേഷം വേണം ഇയാൾ പുറത്തു പോകാൻ? പ്രതികാരകന്റെ.
Logically, if you think, it would be at the death of the avenger that he can safely go out.
അപ്പോൾ ഈ പ്രതികാരം വീട്ടുന്നവൻ ഓടി ഇങ്ങോട്ട് വന്നാ പറയും, ദേ എന്നെ തൊടാൻ പറ്റത്തില്ല, മഹാപുരോഹിതൻ മരിച്ചുപോയി.
So
എങ്ങനെ പറയണോ?
Is it possible for him to say that when the avenger is coming to say that the high priest has died, so you cannot do anything to me?
ഇനി നിനക്ക് എന്നെ കൊല്ലാൻ പറ്റത്തില്ല, മഹാപുരോഹിതൻ മരിച്ചു, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ?
Do you think that can be a valid reason to be given? We don't understand it.
പക്ഷെ അങ്ങനെ എഴുതിയിരിക്കുന്നു.
But that's the way it's recorded in the word. നമ്മൾ
ഒന്ന് വായിച്ചേക്കാം.
Let us read.
സംഖ്യാപുസ്തകം 35:25.
Numbers chapter 35 verse
മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ പാർക്കണം.
He has to dwell in the city of refuge till the death of the high priest.
വാസ്തവത്തിൽ ഈ സിറ്റുവേഷൻ ഒന്ന് നോക്കിക്കേ.
Let us just consider this particular situation.
സാക്ഷാൽ മഹാപുരോഹിതൻ മരിക്കാൻ പോവുകയാണ് അതേ സങ്കീർണഗരത്തിനുള്ളിൽ, അല്ലെങ്കിൽ ആങ്കണത്തിനുള്ളിൽ.
We see the high priest is going to die in this particular group.
ആരാ?
Who is that high priest?
യേശു ക്രിസ്തു.
It is the Lord Jesus Christ.
മഹാപുരോഹിതൻ മരിക്കാൻ പോകുമ്പോൾ ആ അഭയം തേടി വന്ന പത്രോസിന് വിടുതൽ ലഭിക്കുന്നില്ലേ?
We see when the high priest is going to die, this Peter who came seeking the protection, is he not being delivered?
ഈ പ്രതികാരകൻ അകത്ത് കടക്കാൻ പാടില്ലാത്തതാണെങ്കിലും എന്നിട്ടും കർത്താവിന്റെ സംരക്ഷണയിലായിരുന്നു പത്രോസ് ആ അങ്കണത്തിലും എന്ന് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിപ്പാൻ കഴിയും.
We see, even though it was not allowed for the avenger to come inside, but in the presence of the Lord, Peter was safe and secure even in that midst.
ഇപ്പൊ മഹാപുരോഹിതൻ മരിച്ചാലേ എനിക്ക് പുറത്തു പോകാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് കണ്ടീഷൻ എങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന എന്തായിരിക്കും?
If it was the condition that the high priest has to die, if I were to go out, then what would be the desire of my heart?
ചാവുന്നില്ലല്ലോ.
I would always look forward to the death of the high priest.
ഇല്ല, എങ്ങനല്ലേ?
Is that not so?
രാവിലെ മഹാപുരോഹിതൻ വന്നിട്ട് ആ മോനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോ ജീവിച്ചിരിക്കുകയാണോ?
When he would see the high priest in the morning, he would not be very happy.
See, അതുകൊണ്ടാണ് വല്യപ്പച്ചന്മാർ വിൽപത്രം എഴുതുമ്പോൾ എന്തോ എഴുതിയിരിക്കുന്നു പറയാത്തത്.
That's why the grandparents, when they write their wills, they do not reveal the contents.
കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പച്ചൻ അങ്ങ് പോയാൽ മതി എന്ന് എല്ലാവരുടെ ആഗ്രഹം.
Because once the contents are known, then the desire would be for the departure of
എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മരണത്തിനു മുമ്പ് വിൽപത്രം എഴുതുകയും ആ വിൽപത്രം എക്സിക്യൂട്ട് ചെയ്യാൻ ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തു.
We see there is only one person who wrote his will regarding his death while he was still living, and while he was still living, he proceeded to execute his death.
Njan pogunnu ningalku prayojanam ennu paranjavan avan mathrama.
He is the only one who said that it is good for you that I should go.
Mathramalla jeevich marichittu thanne thanne will execute cheyvan than thanne jeevicha ega vyakti yesu christu.
And he is the only one that having died he lived again to execute his will.
കർത്താവായ യേശു ക്രിസ്തു മരിപ്പാനായി ഭൂമിയിൽ വന്നു.
The Lord Jesus Christ, he came to the earth to die.
എന്റെ സമയം കഴിഞ്ഞു പോയല്ലോ.
My time is over.
നമ്മുടെ അന്നാസിന്റെ ആ സ്ഥലത്തു നിന്ന് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയില്ല.
We are still in the presence of Annas. We could not go out.
ഈ വേദഭാഗങ്ങൾ ഒന്ന് വായിച്ചിട്ട് വന്നാൽ നന്നായിരിക്കും.
If you were to read these biblical portions tomorrow and come, it would be good.
കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.
May God help us.